അനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ ഇതിനൊക്കെ സ്തുതി, സൃഷ്ടാവേ ഇതിനൊക്കെ സ്തുതി, പാപികളായ എന്റെ അടിയാരോട് കരുണ നമിച്ചാജാവേ ഇതിനൊക്കെ സ്തുതി പാറിക്കുമോ. ഞങ്ങളുടെ പിതാവേ ഇതിന്റെ തരം നാം പരിശുദ്ധമാക്കപ്പെടണമേ. ഇതിന്റെ രാജ്യം വരണമേ. ഏതൊരു ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. വിനോദം ഞങ്ങളെ രക്ഷണമേ. ഇതുകൊണ്ട് നാല് രാജ്യമേക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുരഫലമായ നമ്മുടെ കർത്താവായി ശ്രമിച്ചപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള എന്നെ വൃത്തം അറിയുമേ തമ്പുരാന്റെ അമ്മ, ഈ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സിനേക്കും തമ്പുരാനോട് അമ്മയെ പറിച്ചുമോർ. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, വീണ്ടും ഒരു രാത്രികാലം കൂടി നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ അവിടുന്ന് ഇടയാക്കിയതിനെ ഓർന്ന് ഞാൻ സ്തുതിക്കുന്നു. നിന്റെ കരുണ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. കർത്താവേ ഇത്രത്തോളം ഈ എബ്രായ ലേഖന പഠനം അനുഗ്രഹീതമായി ദൈവത്തിന്റെ കൃപയാൽ കർത്താവ് കൊണ്ടുവന്നതിനെ ഓർത്ത് നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. എന്റെ അവസാന നാളുകളിൽ ദൈവകരുണ ഞങ്ങളോട് കൂടുതലായിട്ടിരിക്കണമേ. മതോപദേശ സ്ഥാനങ്ങളിൽ നിന്നും തിരുവചനത്തെ എബ്രായ ലേഖനത്തിൽ ഞങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നാമത് പ്രാവർത്തികമാക്കുവാനും അതോടൊപ്പം ഈ വരുന്ന പരീക്ഷയിൽ ഉന്നതമായിരിക്കുന്ന വിജയം കരസ്ഥമാക്കുവാനും ഒക്കെ എല്ലാവരെയും സഹായിക്കണമേ. അല്പമായോ അധികമായോ ഇതുമായി സഹകരിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങൾ അർപ്പിക്കുന്നു. അവിടുത്തെ കൃപയാലും അനുഗ്രഹങ്ങളാലും ദൈവികമായിരിക്കുന്ന നൽവരങ്ങളാലും ഞങ്ങൾ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ഒക്കെ തിരുമുമ്പാകെ അർപ്പിക്കുന്നു. സർവോപരി പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ വിശുദ്ധിയോടെ ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിരിക്കും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, വീണ്ടും നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനിടയാക്കിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ രണ്ടു ദിവസവും ക്ലാസ് എടുക്കുവാൻ സാധിച്ചില്ല. അതിന്റെ വ്യക്തിപരമായിരിക്കുന്ന ചില ആവശ്യങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ നേരത്തെ താമസിച്ചിരുന്ന താമസം എടുത്ത് നിന്ന് പുതിയ സ്ഥലത്തേക്ക് താമസം മാറി അതിന്റെ തിരക്കുകളൊക്കെ ആയിരുന്നതുകൊണ്ടാണ്. നിങ്ങൾ ആ ദിവസങ്ങളിൽ വളരെ സാവധാനതയോടുകൂടിയായിരുന്നതിൽ പ്രത്യേകം നിങ്ങളോടുള്ള നന്ദി അറിയിക്കുകയും ഇന്നും ആൾക്കാരൊക്കെ ഇതിൽ സംബന്ധിക്കുകയും ചെയ്യുന്നതിൽ പ്രത്യേകം സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. പ്രത്യേകമായിട്ട് എല്ലാവരെയും ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. ഇന്നലെ ഞാൻ പുതുതായിട്ട് വന്ന താമസ സൗകര്യത്തിന്റെ അവിടെ ഹൗസ് വാമിംഗ് ഒക്കെ നടത്തി. അതുകൂടാതെ തന്നെ വൈദിക ശുശ്രൂഷയിലേക്ക് വന്നിട്ട് ഓഗസ്റ്റ് 20th എട്ട് വർഷങ്ങളായിരുന്നു. 2005 ഞാൻ അച്ഛനായത്. എന്തായാലും ദൈവകൃപയാൽ ഒരു ചെറിയ കാലഘട്ടമൊക്കെ ആണെങ്കിലും ദൈവം അനുഗ്രഹീതമായിട്ട് നടത്തുന്നതിനെ ഓർത്ത് ദൈവത്തെ പ്രത്യേകമായിട്ട് സ്തുതിക്കുകയും ഞങ്ങളെല്ലാവരോടുള്ള സ്നേഹം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. എബ്രായ ലേഖനത്തിന്റെ അവസാന ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 12 അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു. ഇനി ഒരു അധ്യായം 12-13 അധ്യായം മാത്രമേ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. അത് ഇന്നും നാളെയും കൊണ്ട് തീർക്കണം എന്നാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. അതിനുശേഷം നമുക്ക് ആനുവൽ കോൺഫറൻസിന്റെ ഒരുക്കങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിന്റെ വിശദാംശങ്ങളൊക്കെ അതിന്റെ ഈ ക്ലാസിന്റെ അവസാനം നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. നമ്മൾ പഠിച്ചത് 12 അധ്യായത്തിന്റെ 4 വാക്യങ്ങളായിരുന്നു. അവിടെ പറഞ്ഞ കാര്യങ്ങള്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാവികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്തു നിന്നിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോ നമുക്ക് മുമ്പിൽ വലിയ സാക്ഷികളുടെ സമൂഹത്തെ പറ്റി, അതായത് 11 അധ്യായത്തിൽ വിശ്വാസ വീരന്മാരായിരുന്ന വലിയ സാക്ഷികളുടെ സമൂഹം, നോഹ മുതല് ഇങ്ങോട്ടുള്ള പ്രത്യേകിച്ച് ആദാമിന്റെ മക്കളായിരിക്കുന്ന ഹാബേല് മുതലുള്ളവരുടെ മകനായിരുന്ന ഹാബേല് മുതലുള്ളവരുടെ വിശ്വാസ വീരന്മാരുടെ പട്ടിക ഇങ്ങോട്ട് വളരെ ഭംഗിയായിട്ട് നിരത്തിവെച്ചിട്ട് അവരെല്ലാവരും ഇപ്പൊ സജീവരായിട്ട് നിൽക്കുകയാണ്. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് വേണ്ടി ദൈവം നല്ലതെന്ന് മുൻകരുതിയിരുന്നു. ഇപ്പൊ ക്രിസ്തുവിലാണ് ഇതെല്ലാം പൂർണ്ണമാകുന്നത്. അവരാരും പൂർണ്ണതയിൽ എത്തിച്ചേർന്നില്ല. നമ്മളും കൂടെ ചെന്നിട്ടേ ഇതിന്റെ എല്ലാം പൂർണ്ണതയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വലിയൊരു പ്രത്യാശ നമുക്ക് നൽകിക്കൊണ്ട് എന്താണ് കർത്താവിന്റെ സാൽവേഷൻ എക്കോണമി എന്നുള്ളതും കൂടിയൊക്കെ ഒന്ന് പഠിപ്പിച്ച് വാങ്ങിപ്പോയവരുടെ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സകല ഭാരം, നമ്മുടെ സകല ഭാരവും ചിന്താകുലവും 55 സങ്കീർത്തന 22 വാക്യത്തിൽ വായിക്കുന്ന പോലെ നമ്മുടെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊടുക്കുക, അവൻ നിന്നെ പുലർത്തുമെന്ന് പറയുന്ന പോലെ അത് നമ്മുടെ ഭാരമെല്ലാം വിട്ടിട്ട്. പിന്നെ നമ്മളെ മുറുകെ പറ്റുന്ന പാപം, ഈ രണ്ട് കാര്യങ്ങളും. ഈ ഒരു മനുഷ്യൻ ചുമടുമായിട്ട് ഇങ്ങനെ പോകുന്നു, രണ്ട് ചുമടുകൾ തലയിൽ ഇരിപ്പുണ്ട്. ഉടനെ ചോദിച്ചു, ഇതിലെ ഒരു ചുമട് എന്താണ് എന്ന് പറഞ്ഞു. കഴിഞ്ഞ കാലഘട്ടത്തെ പറ്റിയുള്ള എന്റെ പ്രശ്നങ്ങളെ ഓർത്തുള്ള സങ്കടങ്ങളാണ് ഒരു ചുമട്. അത് ദൂരെ എറിയാൻ പറഞ്ഞു. അപ്പൊ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ, ആ ചുമട് ദൂരെ കളഞ്ഞു. രണ്ടാമത്തെ ചുമടിൽ എന്താ പറഞ്ഞു? എന്റെ ഭാവി കാലത്തെ ഇനി എനിക്ക് നേരിടാൻ പോകുന്ന വിഷമതകളെ ഓർത്തിട്ടുള്ള സങ്കടങ്ങളാന്ന് പറഞ്ഞു. അതും ഇപ്പൊ ചുമന്നോട് നടന്നിട്ട് കാര്യമില്ലല്ലോ, അതും ദൂരെ എറിയുക. അദ്ദേഹം ആ ചുമടും ദൂരെ എറിഞ്ഞു. അങ്ങനെ വളരെ ഫ്രീ ആയിട്ട് അദ്ദേഹത്തിന് നടക്കാൻ പറ്റി എന്നുള്ളതാണ്. ഇനി വർത്തമാന കാലത്തിൽ നമുക്ക് എന്തെങ്കിലും ഭാരങ്ങളുണ്ടെങ്കിൽ തമ്പുരാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു, നിന്റെ ഭാരം എന്റെ മേൽ വെച്ചു കൊടുക്കുക, ഞാൻ നിന്നെ പുലർത്താം. തമ്പുരാന്റെ വാഗ്ദാനം. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധി നമ്മുടെ ഭാരങ്ങൾ വെക്കുക. പിന്നെ നമ്മളെ മുറുകെ പറ്റുന്ന ചില പാപങ്ങളുണ്ട്, അത് ചില ദുഷ്ടടക്കങ്ങളാണ്. നമ്മള് എത്രയായാലും നമ്മളിൽ നിന്ന് മാറുകയല്ലാത്ത ചില ദുഷ്ടടക്കങ്ങൾ. ഈ പുകവലി മദ്യപാനമൊക്കെ പുരുഷന്മാർക്ക് ചില ദുഷ്ടടക്കങ്ങളാണെങ്കിൽ സ്ത്രീകൾ ആയിരിക്കുന്നവർക്ക് ധാരാളം അതിനേക്കാൾ എത്രയോ ഭീകരമായിരിക്കുന്ന രീതിയിൽ. പക്ഷെ അതെല്ലാം നമ്മൾ നീതീകരിച്ചങ്ങ് പോവുകയാണെന്നുള്ളതാണ്. നമ്മളിതൊക്കെ തിരിച്ചറിയുന്നുണ്ട്, പക്ഷെ നമ്മൾ അതിനെയൊക്കെ നീതീകരിച്ചു പോകുന്നു. പക്ഷെ ഈ വചനങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പാപങ്ങൾ, ചെറുതെന്ന് നമ്മൾ കരുതുന്നതും ദൈവസന്നിധിയിൽ വലുതായിരിക്കുന്നതുമായ പാപങ്ങളെയും കൂടി വിട്ടുകളയണം. എന്നിട്ട് അപ്പം ഭാരവും പാപവും എല്ലാം വിട്ടുകളയുക. ഞാൻ നളിയിൽ പാട്ടൊക്കെ പാടിയാണല്ലോ, ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുൻപോട്ടോടി ഓട്ടം തികയ്ക്കാം. നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്ന് പറയുക. അപ്പോൾ നമുക്ക് അങ്ങനെ ഓടുമ്പോഴാരാ നമുക്ക് വേണ്ടിയത്? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു, ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. അപ്പോ ക്രൂശ്, അത് നോ ക്രോസ് നോ ക്രൗൺ എന്നാണ് പറയുന്നത്. അപ്പം കുരിശില്ലാതെ കിരീടമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറുതായിരിക്കുന്ന ചെറിയ ഭാരങ്ങളെയൊക്കെ അത് സഹിച്ച് മുൻപിലേക്ക് പോവുക എന്നുള്ള വലിയ കാര്യങ്ങളായിരുന്നു ഇവിടെ പറഞ്ഞത്. വി ആർ സറണ്ടഡ് ബൈ സോ ഗ്രേറ്റ് എ ക്ലൗഡ് ഓഫ് വിറ്റ്നസ്സസ് എന്ന് പറഞ്ഞു. റൺ വിത്ത് എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞു, സ്ഥിരനിശ്ചയത്തോടെ ഓടണം എന്ന് പറഞ്ഞു. കൂടാതെ നമ്മുടെ മുമ്പിൽ വിശ്വാസത്തിന്റെ ആൽഫയും ഒമേഗയുമായിട്ട് യേശു ക്രിസ്തു നിൽക്കുന്നുണ്ട് എന്നും പറഞ്ഞു. നിങ്ങൾ 1 കൊരിന്ത്യർ 9 24 മുതലുള്ള വാക്യം ഒന്ന് വായിക്കാവോ? 1 കൊരിന്ത്യൻ 9:24 onwards.
ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദ്ധ പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുകയും അംഗം പൊരുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിനകല്ലേ? ആകയാൽ ഞാൻ വണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കത്തുന്ന പോലെയുള്ള.
അതായത് അവിടെ പറയുന്ന കാര്യം ഓട്ടം സ്ഥിരതയോടെ ഓടുക, നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഒത്തിരി പേര് ഓടുന്നുണ്ടെങ്കിലും വിരുദ് പ്രാപിക്കുന്നത് ഒരുവൻ മാത്രമല്ലയോ? നമുക്കറിയാം ഇപ്പൊ ഉസൈൻ ബോൾട്ട് ഒക്കെ വളരെ തിളങ്ങി നിൽക്കുന്ന സമയമാണ്. അപ്പം ലോകത്തിൽ അദ്ദേഹത്തെ കീഴ്പ്പെടുത്താനായിട്ട് ഒരു ശക്തിക്കും സാധിക്കുന്നില്ല. ചില മൃഗങ്ങളെക്കാൾ ചീറ്റപ്പുലിയേക്കാൾ വേഗത്തിൽ ഓടുന്നു എന്നൊക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. ഒരു സ്ഥിരനിശ്ചയം, പല പല മത്സരങ്ങളിലും അദ്ദേഹം പുറകിലോട്ട് പോയായിരുന്നു, പക്ഷെ വീണ്ടും സ്ഥിരനിശ്ചയത്തോടുകൂടി അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുക. ഇപ്പോ അത് ചെറിയൊരു നമ്മുടെ ഈ കാലഘട്ടത്തിൽ ചെറിയൊരു ഉദാഹരണം, നാളെ അദ്ദേഹം താഴെ പോയേക്കാം, പക്ഷെ ഒരു ഉദാഹരണം ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ സ്ഥിരമായിരിക്കുന്ന ഒരു നിശ്ചയം നമുക്കുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ദൈവം സാധിപ്പിച്ചു തരും. അതുകൊണ്ട് ഭാരവും പാവവും വിട്ട് ഓടുക എന്നുള്ള വലിയ കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഓടുമ്പോൾ യേശുക്രിസ്തുവാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നു. നമ്മുടെ വിശ്വാസത്തിന്റെ ആദ്യവും അന്തവും ക്രിസ്തുവാണ്, ആൽഫയും ഒമേഗയും ക്രിസ്തുവാണെന്ന് പറയുന്നു. അങ്ങനെ അവിടുത്തെ കൽപ്പനകളിൽ നിൽക്കുന്നവർക്ക് അവിടുന്ന് സമ്മാനം നൽകുന്നു എന്ന് വെളിപാട് 2:10 നമ്മൾ വായിച്ചായിരുന്നു. പിന്നെ ദുർബല ഹൃദയരായിട്ട് തളർന്നു പോകരുത് എന്നും കൂടെ പറയുക. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്തു നിന്നിട്ടില്ല എന്ന് പറയുക. അപ്പോൾ അങ്ങനെ തളർന്നു പോകേണ്ട കാര്യമില്ല. എപ്പോഴും നമ്മൾ ആ സ്ഥിരനിശ്ചയത്തോടുകൂടി നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അത് കുടുംബജീവിതമാണെങ്കിലും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലുള്ള ബന്ധമാണെങ്കിലും കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ അത് അനുഗ്രഹീതമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുന്നതാണെങ്കിലും സഹപ്രവർത്തകരോട് ചേർന്ന് പ്രവർത്തിക്കുന്നതാണെങ്കിലും ജീവിതത്തിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയ ചെറിയ ഒരു ഒരു സർക്കിളല്ല നമുക്കുള്ളു. അതെല്ലാം ഭംഗിയോടെ നിർവഹിക്കണം എന്ന് പറയുക. അവിടെ ലേസിനെസ് എല്ലാം ഒന്ന് കളഞ്ഞിട്ട്, മടി ഉദാസീനതയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഉത്സാഹത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യണം. അത് ആത്മീയ അർത്ഥത്തിലാണ് പറയുന്നതെങ്കിലും നമ്മുടെ മോറൽ ലൈഫിൽ നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ അർത്ഥം കൂടുതൽ ശ്രേഷ്ഠതയുള്ളതായിത്തീരുമെന്ന് ഓർപ്പിക്കുന്നു. 5 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്ന കാര്യം 5 മുതലാമോ?
മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയുമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല കൗലടേയന്മാരത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ ദൃഷ്ടി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും.
അത് വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ഉപദേശം ഇവിടെ നൽകുകയാണ്. ഡു നോട്ട് ഡെസ്പൈസ് ഗോഡ്സ് ചേസനിങ് എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള ശിക്ഷണം നമ്മൾ നിരസിച്ചു കളയരുത്, അത് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ള വലിയ അർത്ഥമാണ് ഇവിടെ നൽകുന്നത്. ഈ എപ്പോഴും ശിക്ഷണം നൽകുന്നത് നല്ല ഉദ്ദേശത്തോടുകൂടിയാണ്. 5 മുതൽ പ്രത്യേകിച്ച് 8 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയും അരുത്. ഈ ശിക്ഷയും ശിക്ഷണവും രണ്ട് മലയാളത്തിലെ 2 വാക്കുകൾ പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ശിക്ഷ എന്ന് പറഞ്ഞാൽ ഒരു അടി തരുന്നതിനെ ശിക്ഷ എന്ന് പറയുന്നത്, അത് അറ്റ് ദ സെയിം ടൈം ദാറ്റ് ഇസ് എ ശിക്ഷണം. അത് നിരസിക്കരുതെന്ന്, അവൻ ശാസിക്കുമ്പം വഴക്ക് പറയും അടിക്കുകയൊക്കെ ചെയ്യും. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്ന് നമ്മൾ വായിക്കുക. എങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞാൽ മറന്നു കളഞ്ഞുവോ എന്ന് ചോദിക്കുക. നിങ്ങൾ ഈ സദൃശ്യവാക്യങ്ങള് 3:11 വാക്യങ്ങൾ വായിച്ച്, സദൃശ്യവാക്യങ്ങൾ 3:11-12.
മകനെ യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്, അവന്റെ ശാസനയിങ്ങൾ മുഷിയുകയും അരുത്. അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു.
അതാ ഇവിടെ എടുത്ത് കോട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അതാണ് പഴയ നിയമത്തിൽ നിന്ന് സദൃശ്യവാക്യങ്ങൾ, ശലോമോന്റെ സദൃശ്യവാക്യങ്ങളിൽ നിന്നാണ് എടുത്ത് ഇവിടെ കോട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് പറയുക, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയരുത്. കാരണം എന്നാ, നമ്മൾ നമ്മുടെ മക്കളെ തല്ലുന്നതിന്റെ ഉദ്ദേശം തന്നെയായിരുന്നു. ഇവിടെ തല്ലാനൊന്നും പറ്റത്തൊന്നുമില്ല, നമ്മൾ തല്ലണം, അടി കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. ഞാൻ ഇതിന്റെ ഈ അമേരിക്കയിലും ഇവിടെ കാനഡയിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ശിക്ഷിച്ചു തന്നെ കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങൾക്ക് അതിനകത്ത് പരാതിയൊന്നുമില്ല, അവര് 911 വിളിക്കാനൊന്നും പോകത്തൊന്നുമില്ല. നിങ്ങൾ ഈ സദൃശ്യവാക്യങ്ങള് 23 ഇത് സദൃശ്യവാക്യങ്ങളിൽ തന്നെ 1, 2, 3 വാക്യം നമുക്ക് വായിക്കാം. 23 13-14 വായിച്ചേ.
ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്. വടികൊണ്ടടിച്ചാൽ അവൻ ചത്തുപോകയില്ല. വടികൊണ്ട് അവനെ അടിക്കുന്നതിനാൽ നീ അവന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കും.
അതാ ഈ ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കുക, കാരണം കുഞ്ഞുങ്ങളുടെ ഹൃദയത്തോട് ബോഷത്വം പറ്റിയിരിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അത് 22-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. ശിക്ഷയ്ക്കുള്ള വടിയോ അതിൽ നിന്ന് അവനെ നീക്കി കളയുന്നു. അപ്പൊ തീർച്ചയായിട്ടും വടിയെ സ്നേഹിക്കുന്നവൻ മക്കളെ പകയ്ക്കുന്നു. അടി, അസ്ഥി പൊട്ടിപ്പോകത്തക്ക അടി അവനെ എല്ലാ തിന്മകളിൽ നിന്നും വിടുവിക്കുന്നു. അപ്പം കുഞ്ഞുങ്ങളോട് ഈ ചെറുപ്പത്തിൽ തന്നെ നമുക്കറിയാലോ, നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സമയത്ത് 5 വയസ്സ് വരെ അവർക്ക് കുഴപ്പമൊന്നുമില്ല. അവർ ഈ കാലുറപ്പിനേറ്റ് എന്ന് നടക്കാൻ തുടങ്ങുമ്പോൾ ലോകത്തിലേക്ക് നോക്കും. അത്രയും നേരം മലന്ന് കിടക്കുകയോ കവിഴ്ന്ന് നീന്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ പ്രശ്നമില്ല. മലന്ന് കിടക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, ഒരു മാലാകമാര, സ്വർഗത്തിലേക്ക് മാത്രമാണല്ലോ നോക്കുന്നത്, ഒരു മാലാകമാര. അത് കഴിഞ്ഞിട്ട് കമ്മഴ്ന്ന് വീഴാൻ തുടങ്ങുമ്പോൾ മുതല് പ്രശ്നം തുടങ്ങും. അവർ എഴുന്നേറ്റ് നീന്ന് കഴിയുമ്പോൾ അതിനേക്കാളും പ്രശ്നമാകും. ചുമ്മാ അതെ വഴിയെ നടന്നു പോകാൻ തുടങ്ങുമ്പോൾ ലോകത്തിലെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങും. അത്രയും നാൾ നിങ്ങൾ കൊടുക്കുന്ന അമ്മിഞ്ഞപ്പാലോ അല്ലെങ്കിൽ ഏത്തയ്ക്കയുടെ കുറുക്കോ അല്ലെങ്കിൽ ലാക്ടോജന്റെ 1, 2, 3 നാനോ ഒക്കെ അവര് കഴിച്ചുകൊണ്ടിരുന്നുള്ളൂ. പക്ഷെ അവന് സ്വന്തമായിട്ടൊരു ബോധം വരുമ്പോൾ, അവന്റെ കാലി ഭൂമിയെ സ്പർശിക്കാൻ തുടങ്ങി, ഭൂമിയുമായിട്ടൊരു ബന്ധം വരുമ്പോൾ, ഞാൻ പറയുന്നതിന്റെ ആന്തരികാർത്ഥം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നേ. ഈ ഭൂമിയിൽ അവനോ ബന്ധങ്ങൾ വന്നു കഴിയുമ്പോഴത്തേന് അവൻ ലോകത്തിന്റെ എല്ലാ തിന്മകളെ പറ്റി അറിയാനായിട്ട് തുടങ്ങും. അപ്പൊ തീർച്ചയായിട്ടും ആ തിന്മകൾ അവന്റെ ഉള്ളിൽ പെട്ടെന്ന് ബാധിക്കും. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒരു വാക്ക് വീട്ടിൽ പറഞ്ഞാൽ, ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, 3 വയസ്സ് മുതലുള്ള 8 വയസ്സ് വരെ, 5 വയസ്സ് വരെ, 10 വയസ്സ് വരെ ഉള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവരത് ക്ലിക്ക് ചെയ്യും. അത് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. ആവശ്യമില്ല എന്ന് നമുക്ക് നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന ചില വാക്കുകളായിരിക്കാം. എന്തുകൊണ്ടാ? അത് അവരുടെ ഉള്ളിൽ ഒരു തിന്മയോടൊരു ആഭിമുഖ്യം എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പോൾ ശിക്ഷയ്ക്കുള്ള വടി എന്ന് പറയുന്നത് ചില തിന്മകളിൽ നിന്ന് അവനെ വിടുവിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്. അത് ഭൗതികമായ അർത്ഥത്തിലും ആന്തരികമായ അർത്ഥത്തിലും പറയുക. 22:15 22:15 ഓക്കെ.
ബാലന്റെ ഹൃദയത്തോട് പോഷത്വം പറ്റിയിരിക്കുന്നു, ശിക്ഷയ്ക്കുള്ള വടി അതിനെ അവനിൽ നിന്ന് അകറ്റിക്കളയും.
അതാ പറഞ്ഞെ, ബാലന്റെ ഹൃദയത്തോടെ, എല്ലാ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തോടെ ഇഭോഷത്വം. അതാ നമ്മൾ യാഥാമ്യ പാപം എന്ന് പറയുന്നത് ചുമ്മാ പറയുന്നതല്ല. നിശിത മാമോദീസയിലൂടെ നമുക്ക് ആ പരിശുദ്ധിയിലേക്ക് നമ്മൾ ഉയരുകയും ചെയ്യുന്ന വലിയൊരു ആന്തരികാർത്ഥം കൂടെ അതിനകത്തുണ്ട്. അപ്പൊ ഈ തിന്മ ചെയ്യാനുള്ള ഒരു താല്പര്യം എല്ലാ മനുഷ്യന്റെ ഉള്ളിലുണ്ട്. അത് ശിക്ഷയ്ക്കുള്ള വടി എന്നുള്ളത് ആ തല്ലുകൊടുക്കുക ശിക്ഷണോ അത് കേട്ടോ. നമ്മളങ്ങ് കൊല്ലാൻ ഭാവിക്കുമൊന്നും അല്ലല്ലോ, അവര് നന്നായി വരണമെന്നുള്ള ആഗ്രഹത്തിലാണ് ചെയ്യുന്നത്. 6-ാം വാക്യം കൂടെ വായിച്ച് 22:6.
ബാലം നടക്കേണ്ടുന്ന വഴിയിൽ അവൻ അക്ഷേപിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല.
അതാ, അപ്പം അവൻ നടക്കേണ്ടുന്ന വഴി കാണിച്ചു കൊടുക്കണ്ടേ. അവൻ ഇഷ്ടമുള്ളതിലേക്ക് പോകാൻ, അവന് തെറ്റായ മാർഗത്തിൽ പോകാൻ ഭയങ്കര താല്പര്യമാണ്. പക്ഷെ അതിനുള്ള യഥാർത്ഥ വഴി കാണിച്ചു കൊടുത്തേ അവൻ അതിലൂടെ പോകുന്നല്ലേ. അവൻ വൃദ്ധനായാലും വിട്ടുമാറുകയില്ല എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ചെറുപ്പകാലത്ത് നമ്മൾ കൊടുക്കേണ്ടതായ ശിക്ഷണം, ശിക്ഷയിലൂടെ ശിക്ഷണം നമ്മൾ നൽകുന്നുണ്ട്. എന്നിങ്ങനെ ഇവിടെ ദൈവം നമ്പുരാൻ ചെയ്യുന്നത് അങ്ങനെയാ, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു പോകും. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ ഇവിടെയുള്ളൂ എന്ന. അപ്പൊ ജീവിതത്തിൽ ഇങ്ങനെ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. ഇപ്പോഴത്തെ നമ്മുടെ തങ്കും ഗപ്പിയോ കന്നാനും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് ഞങ്ങളെല്ലാം മാറ്റിത്തരാമെന്നൊക്കെയാണ്. അങ്ങനെ മാറ്റിത്തരുന്നിടത്ത് പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ദൈവം തമ്പുരാൻ തരുന്ന ചില അടികൾ അത് ദൈവം തമ്പുരാൻ നൽകുന്നതല്ലേ, അത് മാറ്റിക്കളയാനായിട്ട് ആരും പ്രത്യേകം ശ്രമിക്കുകയൊന്നും വേണ്ട. ചില ശിക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നത് നമ്മളുടെ വ്യക്തി ജീവിതത്തെ പരിമപ്പെടുത്താനായിട്ട് നമ്മളെ സഹായിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ആത്മാവിൽ ആരെങ്കിലും ഒക്കെ പറയുന്നെങ്കിൽ അത് യഥാർത്ഥ പരിശുദ്ധാത്മാവാണോ എന്ന് വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 8-ാം വാക്യം, എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല കൗലടയന്മാരത്രയെന്നാ പറഞ്ഞേക്കുന്നത്. അതാ ഞാൻ പറഞ്ഞ ഒരു നാശയ അതാ. അപ്പൊ എല്ലാവർക്കും ബാലശിക്ഷ കൊടുക്കുന്നുണ്ട്, ദൈവം എല്ലാവർക്കും ബാലശിക്ഷ കൊടുക്കും. അല്ലാതെ ഇപ്പം എടാ അടിയൊന്നും കിട്ടത്തില്ല നിങ്ങൾക്ക് സുഖമായിട്ട്, നിങ്ങൾക്കറിയാലോ ഇവിടുത്തെ നിങ്ങളുടെ മക്കൾ വളർന്നു വരുമ്പോ അടിയൊന്നും കൊടുക്കാതെ വളർന്നു വരികയാണെങ്കിൽ അവരേത് രീതി പോകുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. ദൈവം ചില ശിക്ഷകളിലൂടെ എന്നോ ശിക്ഷണങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോകുമ്പോൾ അതിനകത്ത് നമ്മള് ആ ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല കൗലടയന്മാരത്രയെന്നാ. എന്ന് പറഞ്ഞാല് കൗലടയന്മാരത്രയെന്ന് പറഞ്ഞാൽ ഇല്ലെജിറ്റിമേറ്റ് എന്നാ അർത്ഥം കേട്ടോ. ഇല്ലെജിറ്റിമേറ്റ് എന്നാ എന്ന് പറഞ്ഞാല് ഈ അതിനെ ഇല്ലെജിറ്റിമേറ്റ് എന്നുള്ളതിന്റെ ഒരു അർത്ഥം പറഞ്ഞു കഴിഞ്ഞാല് ഇല്ലെജിറ്റിമേറ്റ് ഓഫ് സ്പ്രിംഗ് ഓഫ് അൺമാരിഡ് പേരന്റ്സ്. ഈ നമ്മള് മലയാളത്തിൽ എടാ ഹറാം പറന്നവനെ എന്ന് പറയത്തില്ലേ, ഹറാം പറന്നവൻ, ഹറാം ഹറാം എന്ന അർത്ഥം. ഈ അറബിയിൽ ഹറാം നമുക്ക് ഹറാം പറന്നവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ ഇച്ചിരി ശക്തമാണ് അതിന്റെ മീനിങ് ഒക്കെ, ഞാൻ ആ വാക്കൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോ ഈ അൺമാരിഡ് പേരൻസിന്റെ ഒരു മകൻ എന്നുള്ളതാ, എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിവാഹ ബന്ധത്തിലേക്ക് വരാതെ, മക്കളുണ്ടായി പക്ഷെ യഥാർത്ഥ വിവാഹ ബന്ധത്തിലേക്ക് വരാതെയാണ് ഉണ്ടായത് എന്ന് പറയുന്നത്. അങ്ങനെ ഹറാം പറഞ്ഞവരാണെന്നാ ഇവിടെ പറയുന്നത് കേട്ടോ. അത് ഇച്ചിരി ശക്തം ആവർത്തന 23:2 വായിച്ചേ. ഈ കൗലടയൻ എന്നുള്ള വാക്ക് വേറെ പലയിടത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. കൗടലയൻ എന്നൊന്നും പറയരുത്, കൗലടയൻ എന്ന വാക്ക് ഇവിടെ വായിച്ച ജിജി വായിച്ച കറക്റ്റ് ആയിരുന്നു. ഞാൻ സൂചിപ്പിച്ചു ആവർത്തന 23.
കൗലടയൻ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്, അവന്റെ പത്താം തലമുറ.
അതായത് ഹറാം പറഞ്ഞവര് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പിതാവിൽ നിന്നല്ലാതെ തെറ്റായ വൈവാഹിക ബന്ധത്തിലൂടെ ഉണ്ടായ ജാരസന്തതികളാണല്ലോ. എന്റെ ഇംഗ്ലീഷ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോ അങ്ങനെയുള്ളവര് അവിടെ യഹോവയുടെ സന്നിധിയിൽ പ്രവേശിക്കരുത് എന്നൊക്കെയാ പറഞ്ഞേക്കുന്നത്. സെക്കരിയ 9:6. ആ മതി, പതിയെ മതി, വേദസ്ഥത്തിലുണ്ടല്ലോ അല്ലേ.
അസ്തോദിൽ ഒരു കൗലടയർ കൗലടയ ജാതി പാർക്കും ഫെലിസ്റ്റ്യരുടെ ഗർഭം ഞാൻ ഛേദിച്ചു കളയും.
കൗലട ജാതി എന്ന് വരെ പറയുന്നുണ്ട് കേട്ടോ. അതായത് യഥാർത്ഥ അപ്പനില്ലാത്ത മക്കളെന്നുള്ള ജാരസന്തതികളുടെ ഒരു ജാതി എന്ന് തന്നെയാണ് പറയുക. അപ്പൊ അത് ആത്മീയ അർത്ഥത്തിലൊക്കെ പറയുന്ന കാര്യം. ഞാൻ ഈ വാക്കൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഒന്ന് രണ്ട് വാക്യങ്ങളും കൂടെ സൂചിപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ മക്കളല്ല കൗലടയന്മാരത്രേ, ഹറാം പറഞ്ഞവരാണെന്നാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥ പിതാക്കന്മാര് നമ്മുടെ മക്കളെ ശിക്ഷിച്ച് തന്നെ വളർത്തു എന്നുള്ളതാണ്. അപ്പം ഇന്ന് മുതൽ പിള്ള കവളമ്മടൽ എടുത്തുകൊണ്ട് പിള്ളേരുടെ നേരെ ഒന്നും ചെല്ലരുത് കേട്ടോ. പി സി ജോർജ് അച്ഛൻ ഇങ്ങനെ പ്രസംഗിച്ചു, ഇന്ന് മുതൽ അടിച്ചു വളർത്തണം എന്ന് പറഞ്ഞു. അങ്ങനല്ല ഉദ്ദേശിച്ചത്. അത് മക്കൾക്ക് സ്നേഹത്തോട് കൊടുക്കുന്ന ശിക്ഷയാകുമ്പോൾ അവരത് മനസ്സിലാക്കി അവരുടെ നന്മയ്ക്കായിട്ടാണെന്ന് മനസ്സിലാക്കി ചെയ്യുന്ന ബാലശിക്ഷ എന്ന് പറയുന്നത്. 9 നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മളെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോകുന്നുവല്ലോ. അതാ ഇവിടെ ഇവിടെ അർത്ഥം പറയുന്നത് കണ്ടോ. നമ്മുടെ അപ്പൻ നമ്മളെ അടിച്ചെങ്കിലും, ഈ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചുപയ്യനോട് സംസാരിച്ചു, ടീനേജർ അവന് ഇവിടെ പുതിയതായിട്ട് വന്ന. അപ്പം ഞാനിങ്ങനെ നാട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കൂട്ടത്തില് സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടുത്തെ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു, ഇവിടെ നമുക്ക് അടിയൊന്നും കിട്ടുന്നു. അപ്പയ്യൻ പറയുന്നത് ഇവിടെയും ശിക്ഷണം ഉണ്ടാവണം എന്നാ പറയുക. ഇത്രയും ലൈസൻസിങ്ങിന്റെ കാര്യമൊക്കെ ഉണ്ടോ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും സൈക്കോളജി ഡോക്ടർമാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ അഭിപ്രായം ഉണ്ടാകാം, എന്നത് കുഴപ്പമില്ല. ഞാൻ നിയോജനാടിസ്ഥാനത്തിൽ സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ അടി കിട്ടേണ്ട സമയത്ത് ചിലത് കിട്ടണം. എന്നിട്ട് ഈ പയ്യൻ പറയുമായിരുന്നു, ഞാൻ ചോദിച്ചു മോനെ അവിടെ കോട്ടയത്തെ മരിയൻ സ്കൂളിൽ പഠിച്ചൊരു പയ്യനാ, അപ്പൊ അവിടെയും ശിക്ഷണം ഉണ്ടായിരുന്നു എന്നവൻ പറയുക. എന്നിട്ട് പറയുകയാ അന്ന് രണ്ടെണ്ണം കൂടുതൽ കിട്ടുകാരനെ ഞാൻ ഇച്ചിരൂടെ ഒന്ന് നന്നായേനെ എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ആ പിള്ളേർക്ക് ഒരിക്കലും തെറ്റായി എത്രയോ തിന്മകളിൽപ്പെട്ട കുഞ്ഞുങ്ങളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, എന്റെ അപ്പനും അമ്മയും എനിക്കൊന്ന് പറഞ്ഞു തരുമായിരുന്നെങ്കിൽ ഞാൻ അതിൽ പോവുകയല്ലായിരുന്നു അച്ഛാ എന്ന് പറയാറുണ്ട്. എന്തു ആയിക്കോട്ടെ, വിഷയങ്ങൾ എന്തു ആയിക്കൊള്ളട്ടെ, ഞാൻ പറയുക. അപ്പം ഒന്നാലോചിച്ച് നോക്കിയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഉപദേശം എപ്പോഴും വടി മാത്രമല്ല, നല്ല ഉപദേശങ്ങൾ കൊടുക്കുക, അവരെ ശിക്ഷണത്തിലൂടെ കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ മോറൽ ലൈഫിലും കൂടി പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഓർപ്പിക്കുന്നു. അപ്പം ദൈവം നമ്മളെ ശിക്ഷിക്കുന്നുവെങ്കിൽ, ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോഴും നാം അവരെ വണങ്ങിപ്പോകുന്നതല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ എന്ന് പറയുക. ഇനിയും 10 പറയുന്നത്, അവർ ശിക്ഷിച്ചത് കുറെ കാലവും. ആര്? ഈ ജഡസംബന്ധമായ പിതാക്കന്മാർ. അവർ കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും മാത്രമേ അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അദ്ദേഹം ശിക്ഷിക്കും. ചില ശിക്ഷകളിലൂടെ ഒക്കെ പോകുന്നുണ്ടെങ്കിലും അത് ദൈവികമായ നന്മകൾക്ക് വേണ്ടിയാണെന്ന് പറയുകയാണ്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ. അപ്പൊ ശിക്ഷ എന്ന് പറഞ്ഞാല് ചില ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ ഒക്കെ പോവും. യോഹന്നാൻ 15:2 വായിച്ച്, യോഹന്നാൻ 15:2.
എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്ന കൊമ്പ് അധികം ഫലം കായ്ക്കേണ്ടതിനെ ചെത്തി വെടിപ്പാക്കുന്നു.
അതെ, ഈ പ്രൂണിങ് നടത്തുന്നത് നമുക്കറിയാം അല്ലെ, എന്തിനാ ഈ പ്രൂണിങ് നടത്തുന്നേ? അത് കൂടുതൽ ഫലം കായ്ക്കാനാ. ഇതിനെപ്പറ്റി, മുന്തിരി കൃഷിയെ പറ്റി അറിയാൻ മേലാത്ത ഒരാൾ പുറത്തുനിന്ന് കാണുമ്പോൾ എന്റെ ദൈവമേ അത്രയും വലിയ വള്ളിത്തല എല്ലാം മുറിച്ചു കളയുകയാണെന്ന് ചോദിക്കും. പക്ഷെ ആ കൃഷിക്കാരനറിയാം ഈ പ്രൂണിങ് അത് നടത്തിയെങ്കിൽ മാത്രമേ നല്ല ഫലം അതിൽ നിന്നുണ്ടാവൂ എന്നറിയാം. അപ്പൊ ചെത്തി പിടിപ്പാക്കേണ്ടതാ. ഇപ്പൊ ഒരു കല്ലിൽ നിന്ന് എങ്ങനെയാണ് മനോഹരമായ ഒരു ശില്പം കുത്തിയൊരുക്കുക എന്ന് പറയുന്നത് എങ്ങനെയാ? അത് ആ കല്ലിനോട് പുതിയതായിട്ടൊന്നും കൂട്ടി യോജിപ്പിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന അതിൽ നിന്ന് ആവശ്യമില്ലാത്ത ഭാഗങ്ങള് കൊത്തിക്കളഞ്ഞു കഴിയുമ്പോൾ മനോഹരമായ ശില്പം, ഒരു മാലാഖയുടെ ശില്പം വെറുതെ കിടക്കുന്ന ഒരു കല്ലിൽ നിന്ന് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കൊത്തിക്കളയുമ്പോൾ അതിൽ മനോഹരമായ ഒരു ശില്പം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ കാര്യം തെറ്റായ കാര്യങ്ങളെ മാറ്റിക്കളയുക. പക്ഷെ മനുഷ്യരുടെ കാര്യത്തിലാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് നല്ല കാര്യങ്ങൾ അവരുടെ ആത്മീയ ബോധത്തിലൂടെ കൊണ്ടുവന്ന് അത് വളർത്തിക്കൊണ്ട് വരാനും സാധിക്കും എന്നുള്ള അർത്ഥത്തിൽ നമ്മളത് കാണുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. എന്തിനു വേണ്ടി ഇതൊക്കെ? റോമറെട്ടിന്റെ 29 വായിച്ചേ, റോമറെട്ടിന്റെ 29.
അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ മുൻ നിയമിച്ചു വരിക്കുന്നു.
ഇതിനുവേണ്ടിയാ നമ്മുടെ യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാരായിട്ട് തീരുക, അല്ലെങ്കിൽ പുത്രന്റെ സഹോദരന്മാരായിട്ട് തീർന്നിട്ട് സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുവാൻ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഈ പന്തക്കോസുകാര് പറയുന്ന പോലെ ചുമ്മാ മാതൃകയാണെന്നും പറഞ്ഞ് മാതൃകാ പ്രാർത്ഥന അങ്ങനെയൊക്കെ അങ്ങ് ചൊല്ലിയാൽ മതിയെന്നല്ല. സർവസ്വനായ പിതാവേ എന്ന് വിളിക്കുവാനുള്ള അവകാശം നമുക്ക് നൽകിയിരിക്കുക. അത് അങ്ങനെ തന്നെ ചൊല്ലി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. ആ മക്കൾ യേശുക്രിസ്തുവിനോട് സഹോദരന്മാരായി തീർന്നു എന്ന് നമ്മൾ ഉദ്ഘോഷിക്കുക അവിടെ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമ്മളെ ഈ ശിക്ഷണത്തിലൂടെയൊക്കെ കൊണ്ടുപോകുന്നത് ക്രിസ്തുവിനെ കുരിശ് വഹിക്കാനും കുരിശിൽ മരിക്കാനും പിതാവിന്റെ ഹിതമായിരുന്നുവെങ്കിൽ അത്രയും പ്രാണത്യാഗത്തോളം ഒന്ന് എതിർത്ത് നിൽക്കാതെ, അല്ലെങ്കിൽ അതുവരെയും നമുക്കുണ്ടാകാതെ ചില ശിക്ഷണങ്ങളിലൂടെയൊക്കെ പോകുമ്പോഴ് അവനോട് നമ്മൾ സദൃശ്യരായിട്ട് തീരുകയാണ്, അവന്റെ സഹോദരന്മാരായി തീരുകയാണ് എന്നുള്ളത് ഓർക്കുക. അതുകൊണ്ട് ചെറിയ ശിക്ഷ എന്ന് പറയുന്നത് തൽക്കാലം സന്തോഷകരമൊന്നുമല്ല, അത് ദുഃഖത്തിനായിട്ടൊക്കെ അന്നേരം കരയൊക്കെ ചെയ്യും പിന്നത്തേതിലോ. അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ദൈവത്തിന്റെ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ നീതി നമുക്ക് ലഭിക്കണമെങ്കിൽ ചില തിന്മകൾ നമ്മളിൽ നീങ്ങുവാൻ തക്കവണ്ണം ശിക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. സമാധാനം എന്നുള്ള ഫലമാണ് നമുക്ക് ലഭിക്കുക. ഈ ചെറിയ ചെറിയ ശിക്ഷകളിൽ തളർന്നു പോകരുതെന്ന് വീണ്ടും ഓർപ്പിക്കുന്ന ഒരു വാക്യം കൂടി വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. 2 കൊരിന്ത്യർ 4:17. 2 കൊരിന്ത്യർ 4:17 വളരെ മനോഹരമായ ഒരു വാക്യമാണ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വാക്യമാണ്. 2 കൊരിന്ത്യർ 4:17
നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഫലം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു.
ആ അത് നമ്മൾ പാടുന്ന കണ്ടോ, നൊടി നേരത്തേക്കുള്ള ലഘു സങ്കടം എന്ന് നമ്മൾ പാടാറുണ്ട്. അപ്പോ ചെറിയ ചെറിയ സമയത്തേക്കുള്ള ചെറുതായ സങ്കടങ്ങൾ അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഫലം നമുക്ക് കിട്ടാനായിട്ട് ഇടയാക്കും എന്നുള്ളതാണ്. അപ്പൊ ആത്മീയ മണ്ഡലത്തിൽ ദൈവം തരുന്നതായ ചെറിയ ശിക്ഷകൾ എന്ന് പറയുന്നത് നമ്മളെ അനുഗ്രഹീതമാക്കി മാറ്റുക, തേജസ്സിന്റെ നിത്യതയിലേക്ക് കൊണ്ടുപോകുവാൻ ഉള്ളതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ അടുത്ത സെഷനായിട്ട് നമുക്ക് പഠിക്കാം. വായിച്ചാട്ടെ 12 മുതൽ 17 വരെയുള്ള വാക്യം.
ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുടങ്കാലും നിവർത്തുകയും മുടന്തുള്ളത് ഉളുത്തിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാദം നിരത്തുകയും എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കുകയും ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ് യേശാവിനെ പോലെ അഭക്തനും ആയി തീരുകയും ചെയ്യാതിരിക്കാൻ കരുതിക്കൊള്ളുകയും അവൻ ചിഹ്നത്തേതിൽ അനുഗ്രഹം ലഭിക്കാൻ അനുഗ്രഹിച്ച് കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ.
ഈ ഭാഗം നമ്മുടെ ഈ വർഷത്തെ ചിന്താവിഷയമായിട്ട് നമ്മൾ എടുത്തേക്കുന്നതും നമുക്ക് നമ്മുടെ ആനുവൽ കോൺഫറൻസിന് വരുമ്പോൾ പഠിക്കാനുള്ളതുമായ കാര്യമാണെങ്കിലും ചില ആശയങ്ങൾ മാത്രം ഞാൻ അതിൽ നിന്ന് ഒന്ന് സൂചിപ്പിക്കുകയും ചെയ്യാം. ഈ ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലം നിവർത്തുവിൽ മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാദം നിരത്തുവിൽ ഇപ്പോ ചെറിയ ശിക്ഷണങ്ങളൊക്കെ ഏറ്റിട്ട് കാല് മുടന്തിയിരിക്കുകയാണെങ്കിൽ ഇനി ചെയ്യേണ്ടതായ ഒരു കാര്യം ഉണ്ടെന്ന് പറയുക. നമ്മൾ ഇത്രയും ശിക്ഷകളോ അല്ലെങ്കിൽ ശിക്ഷണങ്ങളോ ഒക്കെ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നുവെങ്കിൽ ഇനിയും ചെയ്യേണ്ട കാര്യം, ഇനി നമ്മുടെ മുമ്പിൽ പാത നിരത്തണം, നല്ല റോഡ് ടാറിംഗ് ഒക്കെ ചെയ്ത് നല്ല ക്ലിയർ ആക്കണം. ഇല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കാല് മുടന്തിയിരിക്കുവാണെങ്കിൽ ഈ സെയിം വഴി കൂടെ തന്നെ പോവുകയാണെങ്കിൽ പ്രശ്നമാണ്. അതുകൊണ്ട് ആ പാത അങ്ങോട്ടുള്ള മാർഗം നേരായത് തന്നെ ആയിരിക്കണം, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന റോഡ് എന്ന് പറയുന്നത് അതൊന്ന് ടാർ ചെയ്ത് വൃത്തിയാക്കണം, ആ പാത നിരത്തുകയും എന്നാ. യോഹന്നാൻ മർദ്ദാന വന്നതിന്റെ ഉദ്ദേശം അത് തന്നെയായിരുന്നല്ലോ, ക്രിസ്തുവിന് വേണ്ടി ഈ കുന്നുകളെ ഇടിച്ചു താഴ്ക്കുവാനും താഴ്വരകളെ ഉയർത്തിക്കൊണ്ടുവരുവാനും അങ്ങനെ പാത നിരത്തുവാനായിട്ട് വന്നു. എന്താ പറഞ്ഞാൽ മനുഷ്യന്റെ മാനസികമായിരിക്കുന്ന ചില കാര്യങ്ങളാണ്, അതിന് ശക്തമായിരിക്കുന്ന മാർഗങ്ങളൊക്കെയും അല്ലെ വാക്കുകളും ദൈവത്തിൽ നിന്നുള്ള ശിക്ഷയെ പറ്റിയുള്ള അവബോധവും ഒക്കെ നൽകുകയും ആ മാർഗം ശരിയാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് കാലൊളുക്കിയിരിക്കുന്നു, സെയിം വഴിയിലൂടെ ഇനിയും നമുക്ക് നടക്കാനായിട്ട് പറ്റത്തില്ല, ആ വഴി നിരപ്പാക്കണം, നല്ല വഴി നമ്മൾ ആ വഴി നല്ലതാക്കി തീർക്കണം എന്നുള്ളതാണ് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ശിക്ഷകൾ തരുമ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞ് ചിന്തിക്കണമെന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. അതുകൊണ്ട് യെശയ്യാ പ്രവചനം 35:3 ഒന്ന് വായിക്കാവോ. അതെ,
തളർന്ന കൈകളെ ബലപ്പെടുത്തുകയും കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുകയും.
അത് മതി മതി, തളർന്ന കൈകളെ ബലപ്പെടുത്തുകയും കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ, അത് തന്നെയാ 12 വാക്യത്തിൽ പറഞ്ഞ ആകെയാൽ തളർന്ന കൈ മുഴങ്കാലും നിവർത്തുവീൻ എന്നൊക്കെ പറയുന്നത്. മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകണം, നിങ്ങൾ കാലിന് പാത നിരത്തുവീൻ. ഇനി എങ്ങനെ ഈ പാത നിരത്തേണ്ടത് എന്ന് പറയുക, പാത നിരത്താൻ പറഞ്ഞ നമുക്ക് അറിയത്തില്ല എങ്ങനെയാ നിരത്തിയെടുക്കേണ്ടതെന്ന്. അതാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ പറയുന്നത്. 14 വാക്യത്തിൽ അതാ പറയുന്നേ, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. അപ്പൊ വിശുദ്ധി പാലിക്കുക എന്നൊരു കാര്യമുണ്ട്, എല്ലാവരോടും സമാധാനം ആചരിക്കണം, സമാധാനം വേണം. നമ്മള് എനിക്ക് തോന്നുന്നു ഈ പക മനസ്സിൽ വെച്ചുകൊണ്ട് ഇരിക്കുന്നവർ പലരെയും കണ്ടിട്ടുണ്ട്. അത് സ്ത്രീകളുടെ ഇടയിലും ഇച്ചിരി ശക്തമായിട്ടൊക്കെ ഉണ്ട്. എപ്പോഴും പറയുന്നൊരു കാര്യമാണല്ലോ, ഞാന് ഇതെല്ലാം ക്ഷമിക്കാം പക്ഷെ ഞാൻ മറക്കുകയില്ല എന്ന് പറയും. എന്ന് പറഞ്ഞാല് അടുത്ത വർഷം ഞാൻ പകരം വീട്ടിയിരിക്കും. ഇപ്പൊ നാടൻ ശൈലി പറയുന്നത് പണി കൊടുക്കുക, പണി മേടിക്കുക, പണി തരിക എന്നൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞാല് ചില ജോലികൾ വർക്കുകൾ കൂടുതൽ വർക്ക് ലോഡ് കൊടുക്കുന്നതായിരിക്കാം. എന്തായാലും മറ്റുള്ളവരോടുള്ള വൈരാഗ്യവും കയ്പും മനസ്സിൽ നീക്കി സമാധാനം ആചരിക്കണമെന്ന് ഇവിടെ പറയുക. മത്തായിയുടെ സുവിശേഷം 5:8 വാക്യത്തിൽ പറയുന്നത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന്. ഹൃദയം ശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ സമാധാനം ആചരിക്കണമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുമെങ്കിൽ, വളരെ മനോഹരമായ വാക്യവും നമ്മുടെ ചിന്താ വിഷയമൊക്കെയാണ്. നമുക്കതിനെപ്പറ്റി വിശദമായിട്ട് പഠിക്കുകയും ചെയ്യണമെങ്കിലും ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ശുദ്ധീകരണത്തോടുകൂടി വിശുദ്ധിയുടെ അനുഭവത്തിൽ മാത്രമേ ദൈവസംസർഗം സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് മനഃപൂർവ്വം അങ്ങോട്ട് ചെന്ന് രമ്യപ്പെടാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളുടെ മനസ്സ് ഇങ്ങനെ കലക്കത്തിൽ അസഹിഷ്ണുതയോടെ അസമാധാനത്തോടെ ഇരിക്കുകയാണെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം എനിക്ക് തോന്നി, കലക്ക വെള്ളം തെളിയാൻ എന്നാ ചെയ്യണം എന്ന് ചോദിച്ചാല്, ഈ വ്യക്തിപരമായ കാര്യം ഞാൻ പറയാം, മറ്റൊരാളോടുള്ള ബന്ധത്തിലല്ല, അതിന് ആ പ്രശ്നങ്ങള് നിന്റെ വഴിപാട് അവിടെ വെച്ചിട്ട് സഹോദരനുമായി പോയി രമ്യപ്പെടേണ്ടത് ആവശ്യമുണ്ട്. നമ്മുടെ ഉള്ളിൽ കലക്കവും കയ്പും മറ്റുള്ളവരോടുള്ള അഗ്നിയും ഒക്കെ ആണെങ്കില് അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിക്കുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതുകൂടാതെ കലക്ക വെള്ളം തെളിയാൻ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യണ്ട, അവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒത്തിരി അങ്ങ് കലക്കാതിരിക്കുക, അത് കുറെ നേരം കഴിയുമ്പോൾ തെളിഞ്ഞോളും, മട്ടെല്ലാം അടിഞ്ഞോളും. നല്ല ധ്യാനം, ദൈവസന്നിധിയിൽ സ്വസ്ഥമായിട്ടിരിക്കുക, ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കുക, ഹൃദയത്തെ സമാധാനപ്പെടുത്തുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും ശുദ്ധീകരണം പ്രാപിപ്പാനായിട്ട് നമ്മൾ ഉത്സാഹം കാണിക്കുകയും ചെയ്യണം. 15 വാക്യത്തിൽ പറയുന്ന, ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും. ഈ ചില സ്ത്രീകളെ പറ്റി പറയാതിരിക്കാനായിട്ട് നിവൃത്തിയില്ല. ചില പല ഇടവുകളിലും ഒക്കെ അല്ലെങ്കിൽ കുടുംബത്തിലും ഒക്കെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഈ സ്ത്രീകള് ഈ അനാവശ്യമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഇടപെടും. ഈ നമുക്ക് രണ്ട് കണ്ണുണ്ട്, രണ്ട് മൂക്കിന് രണ്ട് നാസാരന്ധ്രങ്ങളുണ്ട്, രണ്ട് ചെവിയുണ്ട്, പല്ലിന് മേളിലും താടെയും രണ്ട് ഭാഗങ്ങളായിട്ടുണ്ട്, നാക്കെത്രണ്ണമുണ്ട്? അതന്നെ അതിന്റെ കാര്യം, രണ്ട് നാക്ക് തരാൻ ഞാൻ ഒരെണ്ണം കൊണ്ട് തന്നെ കിടക്കപ്പുറത്തിയില്ല. അപ്പൊ പിന്നെ രണ്ട് പ്രാവശ്യം കാണണം, രണ്ട് പ്രാവശ്യം കേൾക്കണം, രണ്ട് പ്രാവശ്യം കാര്യങ്ങളെ ഗ്രഹിച്ചറിയണം, ഒരു പ്രാവശ്യം സംസാരിക്കണം. ഈ അനാവശ്യമായിട്ട് നാവ്, അത് യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കും, നാവ് ഒരു ചെറിയ അവയവമെങ്കിലും എന്ന് പറയുന്ന പോലെ. അതുകൊണ്ട് നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത്, ഈ അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കുക, ഈ അറിവില്ലായ്മയിൽ നിന്നാണ് അല്ലെങ്കിൽ അറിവ് കൂടിയിട്ടാണോ എന്നൊന്നും അറിയാൻ മേല, ഇങ്ങനെ ചപ്പളാക്കി അടിച്ചുകൊണ്ടേയിരിക്കും. അത് ഒഴിവാക്കാനായിട്ട് എന്നെ കേൾക്കുന്ന വനിതാ സമാജ അംഗങ്ങൾക്ക് സാധിക്കണം. നമ്മൾ കുറച്ചുകൂടെയൊക്കെ ആഠ്യത്വമുള്ളവരും കുറച്ചുകൂടെ ദൈവസന്നിധിയിൽ വിശുദ്ധിയുള്ളവരുമായിട്ട് തീരണമെന്ന് മാത്രം ഞാൻ ഓർപ്പിക്കുക. അതുകൊണ്ട് അങ്ങനെ കയ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കരുത്. അങ്ങനെ വന്നാൽ എന്നാ പറ്റും, അനേകർ അതിനാൽ മലിനപ്പെടും. എത്ര പേര് നമ്മുടെ, നമുക്കറിയാലോ, ചിലരുണ്ട് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടും ആ തെറ്റ് മറ്റുള്ളവരുടെ മുമ്പിൽ, ഗീബൽസിന്റെ സിസ്റ്റമാണ്, തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടും മറ്റുള്ളവരുടെ മുമ്പിൽ ആ തെറ്റ് സമർത്ഥിക്കാൻ വേണ്ടി ഒരു കള്ളത്തിന് പകരം 100 കൂട്ടം കള്ളം പറയും, ഒരു വുളിപ്പുമില്ലാതെ പറഞ്ഞു കളയും. അത് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നത്, അനേകർ അതിനാൽ പ്രയാസപ്പെടാനും ഈ കയ്പുള്ളിലേക്ക് പോകാനായിട്ടും ഇടയാകും, അതിനാൽ മലിനപ്പെടുകയും. ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിൻ ജ്യേഷ്ഠാവകാശം വിറ്റു കളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിക്കാൻ കരുതിക്കൊള്ളുവീൻ എന്ന് പറയുകയാണ്. ദുർനടപ്പുകാരനായി പോകരുത് എന്ന് പറയുന്നു. പിന്നീട് പറയുന്ന ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനായി തീരാതിരിക്കാൻ സൂക്ഷിപ്പീൻ എന്ന് പറയുകയാണ്. അപ്പോൾ ശാരീരികവും ആത്മീയവുമായിരിക്കുന്ന ദോഷം വരുത്തുമെന്ന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ, നിങ്ങൾക്ക് എന്നേക്കാളും കൂടുതൽ അറിവുള്ളവരൊക്കെ ആണല്ലോ, ഈ ശരീരത്തിലെ പല രാസപദാർത്ഥങ്ങളുടെ ഘടനയെ തന്നെ ബാധിക്കും. അതുകൊണ്ട് വിദ്വേഷം നമ്മൾ കൈവെടിയാണ്. സ്ത്രീകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്തിനാ ഈ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കും? നിങ്ങൾക്ക് പ്രഷർ കൂടും, ബി പി കൂടും, കൊളസ്ട്രോള് കൂടും, നിങ്ങൾക്ക് ഹൃദയം മലിനമാകും, ചില കാര്യങ്ങൾക്ക് പ്രതികാരം ചെയ്യാതെ അടങ്ങിയിരിക്കാത്ത ആന്റിമാരെ കണ്ടിട്ടുണ്ട്. അത് അങ്ങനെ ചെയ്യരുത് കേട്ടോ. അത് ദൈവത്തിന്റെ സന്നിധിയിൽ അതൊരു മുറുകെ പറ്റുന്ന ഒരു പാപമാണ്. ഞാൻ മുമ്പേ പറഞ്ഞ മദ്യപാനത്തെക്കാളും പുകവലിയേക്കാളും ഒക്കെ മുറുകെ പറ്റുന്ന ഈ കലക്കത്തിന്റെ ആത്മാവുള്ളത് മുറുകെ പറ്റുന്ന പാപം, അതിനെ വെടിയാനായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാർത്ഥമായിട്ട്, അതാ ഞാൻ പറഞ്ഞ കലക്ക വെള്ളം തെളിയാൻ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ധ്യാനിച്ച് ദൈവത്തിന്റെ സന്നിധി മിണ്ടാതിരിക്കണം. നാവടക്കി മര്യാദയ്ക്ക് നാക്കിട്ട് അടിക്കും തോറും വെള്ളം കലങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് ഇടയാകണമെന്ന് ഓർപ്പിക്കുന്നു. ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല കേട്ടോ. ദേവനമ്പുരാൻ പരീക്ഷയിൽ ചോദിക്കുന്ന കാര്യങ്ങളാണ്, അതിൽ ജയിക്കാനുള്ള മാർഗങ്ങളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ യേശാവിനെ പോലെ ആയിത്തീരരുതെന്ന് പറയുന്നുണ്ട് 16-ാം വാക്യത്തില്. ഈ യേശാവിനെ പറ്റി പറയാനായിട്ട്, പിൽക്കാല യഹൂദ പാരമ്പര്യത്തിൽ യേശാവിനെ പറ്റി വളർന്നു വന്നിട്ട് ചില ധാരണകൾ കൊണ്ട് ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഉൽപ്പത്തി 26-34 വായിച്ച് യേശാവ് ചെയ്ത ഒരു തിന്മ അതായിരിക്കും ഒരു പക്ഷേ. 26-34
യേശാവിന് 40 വയസ്സായപ്പോൾ അവൻ ഹിത്യനായ ബേരിയുടെ മകൻ യഹൂദീത്തിനെയും ഹിത്യനായ ഏലോന്റെ മകൾ ബാസമത്തിനെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു.
ഈ യേശാവിന് പറ്റിയ ഒരു അവസ്ഥയത്, അതായത് ഹിത്യ സ്ത്രീകളെ ഭാര്യമാരായിട്ട് സ്വീകരിക്കരുതെന്ന് ദേവനമ്പുരാൻ സത്യദൈവം ഇവർക്ക് കൽപ്പന കൊടുത്തിട്ടുള്ളൂ. പക്ഷെ യേശാവ് പോയി രണ്ട് ഹിത്യ സ്ത്രീകളെ, പിന്നെ അതിന്റെ ബാക്കി വായിച്ചേ.
ഇവർ ഇസഹാക്കിനും റിബേക്കയ്ക്കും മനോവ്യസന കാരണമായിരുന്നു.
അപ്പൊ അമ്മായിപ്പനും അമ്മായിമ്മയാ, അല്ലെങ്കിൽ യേശാവിന്റെ അപ്പനും അമ്മയ്ക്കും, അവർക്ക് ഭയങ്കര സങ്കടമായി ഈ മക്കൾ വന്നത്, ഹിത്യ സ്ത്രീകൾ വന്നത്. അപ്പം യേശാവ് പോയി 40 വയസ്സൊക്കെ ഉള്ളു ആ സമയത്ത്, പുള്ളി സ്വന്തമായിട്ട് ചെയ്തൊരു കാര്യമായിരിക്കും, അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ അധർമ്മി എന്നൊക്കെ വിളിക്കുകയും ചെയ്യുന്നത്. പിന്നീട് ഇച്ചിരി ചെറുവയർ വയസ്സ്, ഓണെന്നാ ഇവിടെ എഴുതിയിരിക്കുന്നതെങ്കിലും, ഇച്ചിരി ചെറുവയർ വയസ്സും കിട്ടിയപ്പോഴത്തേനും പുള്ളി ജ്യേഷ്ഠാവകാശമൊക്കെ വിറ്റ് കളഞ്ഞു. ഓ, ഒരു മിനിറ്റത്തെ ജ്യേഷ്ഠാവകാശം തന്നെ, അവൻ യാക്കോബ് തന്റെ കാലയെ പിടിച്ചോണ്ടല്ലേ ഇറങ്ങി വന്നേ. ഏതായാലും ട്വിൻസ അതിനകത്ത്, പിന്നെ ആദ്യം വന്നവൻ എന്നൊരർത്ഥത്തിലാണ് യേശാവ്, അല്ലാതെ 4 വയസ്സിന്റെ 5 വയസ്സിന്റെ ഒന്നും ഡിഫറൻസ് ഒന്നും ഇല്ലല്ലോ. എങ്കിലും ആദ്യം വന്നവൻ ഓഫ് സ്പ്രിങ് തന്നെയാ, അവന്റെ ആദിജാതൻ തന്നെയാ. അപ്പം അതിന്റെ ആ ഒരു സ്ഥാനം അദ്ദേഹം ചെറുപയർ വയസ്സിന് വിറ്റ് കളഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ സന്മാർഗത്തിൽ വളർന്നു വരണം, ഇങ്ങനെ ദുർമാർഗത്തിലേക്ക് പോകരുത്, ഹിറ്റി സ്ത്രീകളെ വിവാഹം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ട് ആ ദുർമാർഗത്തിലേക്ക് പോയതുകൊണ്ടാണ് അങ്ങനെ തമ്പുരാൻ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. തുടർന്നുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, 17-ാം വാക്യത്തിൽ, അവൻ പിന്നത്തേതില് അപേക്ഷിച്ചിട്ടും സാധിച്ചില്ല, അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ചു കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിനിട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് പറയുകയാണ്. അപ്പോ താൽക്കാലികമായ ജഡത്തിന്റെ ആവശ്യം, ഇതിന്റെ പായസം എന്ന് പറഞ്ഞാൽ സംതൃപ്തി അല്ലെ, അന്നേരം ഉണ്ടാകുന്ന ഒരു ഒരു വലിയ ഒരു ഒരു താല്പര്യം, ഒരു പ്രചോദനം, അതിന്റെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടിയാ. അതിനുവേണ്ടി എന്താ വിറ്റ് കളഞ്ഞ്? സനാതനമായി അവന് കിട്ടിയ വലിയ പദവിയായിരുന്നു അല്ലെ, ആത്മീയ, അത് തന്നെ നമ്മൾ ഓർക്കണം. ജഡത്തിന്റെ ആവശ്യങ്ങൾക്കും സംതൃപ്തിക്കും വേണ്ടി സനാതനമായ ആത്മീയ മൂല്യങ്ങളെയും പദവികളെയും നഷ്ടമാക്കുന്ന അനുഭവം വളരെ പരിതാപകരമാണ്. എനിക്ക് ഈ പെണ്ണുങ്ങളുടെ ഓട്ടം കാണുമ്പോഴാണ് തോന്നുന്നത്, ഞാൻ പറഞ്ഞ പെന്തക്കോസിലോട്ടും ഈ ആത്മീയ യാത്രയിലോട്ടും തങ്കുവിന്റെ അടുത്തും ഒക്കെ ഓടറാ ഓട്ടം. എന്തിനാ? ചെറുപയർ വായസത്തിന് വേണ്ടി വിറ്റ് കളയുക നമുക്കുള്ളത്. ഇത്രയും വലിയ ശ്രേഷ്ഠമായ പദവി ദൈവം തന്ന ഇതിൽ നമ്മളെ കൊണ്ടുവന്നിട്ടും താൽക്കാലിക ഭോഗത്തിനും സംതൃപ്തിക്കും വേണ്ടിയുള്ള മനുഷ്യന്റെ ഓട്ടം കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതെന്തു പറ്റി? അവൻ കണ്ണുനീരോടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു പോയിന്ന. അപ്പോ യേശാവ് തന്റെ നഷ്ടപദവി തിരിച്ചെടുക്കാൻ ആഗ്രഹിച്ചിട്ടും അപേക്ഷിച്ചിട്ടും സാധിച്ചില്ല എന്നുള്ളത് നമുക്കുള്ളൊരു വലിയ മുന്നറിയിപ്പാണ്. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമെങ്കിലും നമുക്കുള്ള ചില മൂല്യങ്ങൾ നഷ്ടമായാൽ അതിന് പരിഹാരം കണ്ടെത്തുക എളുപ്പമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും കുടുംബജീവിതത്തിലും ഭാര്യ എന്നുള്ള പദവിയിൽ, സഹോദരി എന്നുള്ള പദവിയിൽ, നല്ലൊരു അമ്മാവിയമ്മ എന്നുള്ള പദവി മാറി അമ്മ എന്നുള്ള യഥാർത്ഥ പദവിയിലേക്ക് വന്ന് വരുന്ന മക്കളെ ഒക്കെ ഉൾക്കൊണ്ട് നല്ല കുടുംബജീവിതമൊക്കെ നയിക്കണമെന്നുള്ള ഇത്ര മനോഹരമായ ആശയങ്ങൾ ഇവിടെ കിടപ്പുണ്ടായി. അതെല്ലാം സമാധാനം ആചരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന കേട്ടോ, അല്ലാതെ സമാധാനം അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാരെന്നല്ല. സമാധാനം ഉണ്ടാക്കിയെടുക്കണം, അത് നമ്മൾ അമ്മായിമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കണം. വൺസ് യു വെയർ ഡോട്ടർ ഇൻ ലോ എന്നും കൂടെ ഓർക്കണം, അങ്ങനെ ആയിരുന്നു, അതിൽ നിന്നായിപ്പോ അമ്മാവിയമ്മയൊക്കെ ആയിരുന്നു. മരുമക്കളും ഓർക്കണം, നാളെ നിങ്ങൾ മറ്റേ അതേ പദവിയിലേക്ക്, ഇന്ന് നിങ്ങൾ ഏറ്റവും വെറുക്കുന്ന അമ്മാവിയമ്മ എന്ന പദവിയിലേക്ക് ഒരു പക്ഷെ പോയേക്കാം. അതുകൊണ്ട് നമ്മൾ ഓർക്കുക. അല്ലെങ്കിൽ തന്നെ വ്യക്തിബന്ധങ്ങൾ നമ്മൾ വളരെ ശ്രേഷ്ഠമായിട്ട് കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമെന്നുള്ളത് ഇവിടെ പറയുക. നമുക്ക് ആ മൂല്യങ്ങളെ കളയരുത്. ഇതേ ആശയം രണ്ടു പ്രാവശ്യം നേരത്തെ നമ്മൾ ഇതിനകത്ത് തന്നെ കണ്ടിട്ടുണ്ട്. വിശ്വാസം ധരിക്കുന്നവർക്ക് തിരിച്ചുവരവ് അസാധ്യമാണെന്ന് രണ്ടു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 6-ാം അധ്യായം 6-ാം വാക്യത്തിലും 10-ാം അധ്യായം 26-ാം വാക്യത്തിലും. നമ്മുടെ രക്ഷ എന്നുള്ളത് നിസ്സാരമായി കരുതാവുന്നതല്ല, അത് നാം നഷ്ടമാക്കിയാൽ നമ്മുടെ ശിക്ഷാവിധിക്ക് അത് ഇടയാക്കും. അതുകൊണ്ട് ഇന്നുള്ള ഈ രക്ഷാകരമായ സമയം വളരെ ഗൗരവപൂർവ്വം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നതായ കാര്യം. തുടർന്ന് നമ്മൾ വായിക്കുന്നത് 18-24 വരെയുള്ള വാക്യങ്ങൾ. പഴയതിന്റെ ഭീകരതയും പുതിയതിന്റെ മഹത്വവും ഒക്കെ പറയുന്ന ദ ഹെവൻലി ജെറുസലേം എന്ന ഹെഡിങ് വേണമെങ്കിൽ കൊടുക്കാം. സ്വർഗീയ ജെറുസലേമിന്റെ ശ്രേഷ്ഠതയെ പറ്റിയാണ് 18 മുതലുള്ള വാക്യങ്ങൾ 24 വരെ വായിച്ച്.
സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ് കൂരിരുട്ടെ കൊടുങ്കാറ്റ് കാഹളനാദം വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുത് എന്ന് അപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ചു വിളിക്കുന്നുവെന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. പിന്നെയോ സിയോൺ പൗരത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും ശുദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതു നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുല്യാഹ രക്തത്തിനും അടുത്തലത്തിലെ നിങ്ങൾ വന്നിരിക്കുന്നത്.
അപ്പം ഈ പഴയ നിയമത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ ശക്തമായിരുന്നു, അത് ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ എന്ന് നമ്മൾ ഈ അധ്യായം അവസാനം വരുമ്പോഴത്തേന് നമ്മൾ വായിക്കുന്നുണ്ട്. 29-ാമത്തെ വാക്യത്തിൽ നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷെ പഴയ നിയമത്തില് അത് ഇച്ചിരൂടെ ശക്തമായിരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് സ്ഥൂലമായത്, തീ കത്തുന്നത്, പർവ്വതം, പിന്നെ മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നു. പറഞ്ഞാൽ പഴയ നിയമത്തിന്റെ പ്രതിരൂപത്തെയെല്ലാം പുതിയ നിയമത്തിൽ തനിരൂപമാക്കി മാറ്റി എന്ന എബ്രായ ലേഖനം തുടങ്ങിയപ്പോ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ അതൊക്കെ അല്ലെ. എങ്ങനെയായിരുന്നു നമ്മൾ തുടങ്ങിയത്? ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരളി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാല് പഴയ നിയമത്തില് കുറേശ്ശെ കുറേശ്ശെ ആയിരുന്നു നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത്. അപ്പം ദൈവത്തെ ഇങ്ങനെയൊക്കെയായിരുന്നു അവർ കണ്ടിരുന്നത്, വലിയ തീയ്യ് അല്ലെങ്കിൽ മേഘ തമസായിട്ട് കൂരിരുട്ടായിട്ട് കൊടുങ്കാറ്റായിട്ട് ആഹളനാദം വാക്കുകളുടെ ശബ്ദം. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യത്തെ അവർ അതുപോലെ പേടിച്ചുപോയി എന്നാ. പുറപ്പാട് പുസ്തകം 19:12 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ച്, പുറപ്പാട് 19:12 മുതൽ.
ജനം പർവ്വതത്തിൽ കയറാതെയും അതിന്റെ അടിവാരം തൊടാതെയും ഇരിക്കാൻ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് നീ അവർക്കായി ചുറ്റും അതിർത്തിരിക്കണം. പർവ്വതം തൊടുന്നവനെല്ലാം മരണശിക്ഷ അനുഭവിക്കണം. കൈ തൊടാതെ അവനെ കല്ലെറിഞ്ഞോ എയ്തോ കൊന്നു കളയണം. മൃഗമായാലും മനുഷ്യനായാലും ജീവനോടിരിക്കരുത്.
ഇത്ര കഠിനമായ നിർദ്ദേശങ്ങളായിരുന്നു ദൈവതമ്പുരാൻ കൊടുത്തിരുന്നത്. അപ്പോ അതിനു മുൻപും പല അവസരങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം ഇങ്ങനെ ശക്തമായിരിക്കുന്ന പ്രതീകങ്ങളിലൂടെ ആയിരുന്നു ദൈവത്തിന്റെ സന്നിധിയിലേക്ക്. ഇപ്പോഴും നമ്മള് കുർബാനയുടെ സമയത്ത് ഈ മദ്ബഹായിലേക്ക് കയറാതിരിക്കാൻ ഒരു വേലി പോലെ വെച്ചിരിക്കുന്ന ഇതിന്റെ ഒരു പഴയ നിയമത്തിന്റെ ആ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി മാത്രം. അതിന്റെ അർത്ഥം നമ്മളാരും അങ്ങോട്ട് ക്രോസ് ചെയ്ത് അകത്തോട്ട് പിന്നെ കയറരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ ആന്തരികാർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് സൂചിപ്പിച്ചിരിക്കുന്നത്, ആ സീനായി മലയിലേക്ക്. പക്ഷെ സാധാരണ മനുഷ്യരാണ് അകത്ത്, അച്ഛനാണേലും ശുശ്രൂഷക്കാരാണേലും അതിന് അനുവാദമുള്ളവരൊക്കെ അകത്ത് കയറി, വളരെ സാധാരണക്കാരായ മനുഷ്യരാണ് അതിനകത്ത് കയറി ശുശ്രൂഷ അനുഷ്ഠിക്കുന്നത് എന്നുള്ളതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴേ ഈ ദൈവസാന്നിധ്യത്തിലേക്ക് ആരും അടുത്തു വരരുതെന്നുള്ള കർശനമായ നിർദ്ദേശമാണ്. ആരെങ്കിലും മലയെ സമീപിച്ചാലും മരണം നിശ്ചയമാണ്. മൃഗമാണെങ്കിൽ പോലും അതിനെ കല്ലെറിഞ്ഞോ അല്ലെങ്കിൽ എഴുതോ കൊന്നു കളയണോ എന്നുള്ളതാണ്. ഈ കഠിനമായ നിർദ്ദേശങ്ങൾ ജനങ്ങളിൽ ഉണ്ടാക്കിയ പ്രതികരണം എന്തായിരുന്നു എന്ന് വായിച്ച് പുറപ്പാട് പുസ്തകം 20:19 വായിച്ച് അടുത്ത അധ്യായം 19 വാക്യം.
അവർ മോശയോട് നീ ഞങ്ങളോട് സംസാരിക്കാൻ ഞങ്ങൾ കേട്ടുകൊള്ളാം, ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു.
അപ്പൊ ഒരു പേടി, ദൈവത്തെ പറ്റി ഒരു ഭയം അവരുടെ മനസ്സിലുണ്ട്. ദൈവം ഞങ്ങളോട് സംസാരിക്കും, കാരണം അവന്റെ ശബ്ദം കേട്ടാൽ പോലും ഞങ്ങള് മരിച്ചു പോകും, അതുകൊണ്ട് ഇത്ര കർശനമായ നിർദ്ദേശം ദൈവം നൽകി എന്ന് പറയുക. ഇവിടെ എബ്രായ ലേഖനകർത്താവ് അതൊന്ന് കോട്ട് ചെയ്തിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ. അങ്ങനെയുള്ള കാലഘട്ടങ്ങൾ കഴിയുകയാണ് ഇവിടെ നമ്മളെ ദൈവനിബ്രാൻ നേരിട്ട് അവന്റെ അനുഗ്രഹീതമായിരിക്കുന്ന സ്വർഗീയ സിയോനിലേക്ക് കടത്തുകയാണ് എന്ന് പറയുക. അതാണ് 19 വാക്യത്തിൽ നമ്മൾ വായിച്ചത്, ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു. അതാണ് ഞാനിപ്പോ പറഞ്ഞ പുറപ്പാട് 20:19 തന്നെയാണ് എബ്രായർ 12:19. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. അതുകൊണ്ട് അവർ പറഞ്ഞു നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ദൈവം ഞങ്ങളോട് സംസാരിക്കരുത്. ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. മോശയും അന്തർഗതമായിട്ട് പറയുന്നുണ്ട് ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു, അതുകൊണ്ട് നീ നേരിട്ട് എനിക്ക് പ്രത്യക്ഷനാകേണ്ട, എനിക്ക് ഒരു ചെറിയ അടയാളം തന്നെ. അതുകൊണ്ട് ദൈവത്തിന്റെ പിൻഭാഗം മാത്രം മോശ കണ്ടു എന്നൊക്കെ ഉള്ളത് നമുക്കറിയാമല്ലോ. വിശദമായിട്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ആ കാഴ്ച ഭയങ്കരമായിരുന്നു. എന്നാല് ഈ ഇവയ്ക്ക് അടുക്കലല്ല നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറയുക. പിന്നെയോ എന്ന് പറഞ്ഞിട്ട് 22 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്, സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നതെന്ന് പറയുക. ഇത് പല പ്രാവശ്യം നമ്മൾ പഠിച്ചിട്ടുള്ള ഭാഗമാണ്. എന്താണ് സഭ? സഭയുടെ അതാണ് സാക്ഷികളുടെ വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് സാക്ഷികളുടെ സമൂഹം എന്നും കൂടി ഇവിടെ പറയുന്നുണ്ട്. പിന്നീട് ഈ സ്വർഗീയ യെരുശലേമിന്റെ അരികിലേക്ക് യേശുക്രിസ്തു തന്റെ കാൽവരിയാകത്താൽ കുഞ്ഞാട് അർപ്പിക്കപ്പെട്ട് നമുക്ക് അതിലേക്ക് പ്രവേശനം നൽകി അതിന്റെ അരികിലേക്ക് നമ്മളെ കൊണ്ടുവന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ആ വലിയ പദവി നമുക്ക് ദൈവനമ്പുരാൻ നൽകിയിരിക്കുകയാണ്. നിയമലംഘികൾക്ക് അവിശ്വാസികൾക്കുള്ള ശിക്ഷ ഭയങ്കരമായിരിക്കും. പക്ഷേ നമ്മൾ എവിടേക്ക് പ്രവേശിച്ചിരിക്കുന്നു? ഭീകരത നിറഞ്ഞ സീനായ് മലയിലെ അനുഭവത്തിൽ നിന്ന് തികച്ചും വിഭിന്നമായ അവസ്ഥയിലേക്ക് ക്രിസ്തു വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട്. ക്രിസ്തുവിന്റെ യാഗത്താൽ സാധ്യമായി തീർന്നിരിക്കുന്നത് ധൈര്യത്തോടും പ്രത്യാശയോടും ദൈവമഹത്വത്തെ നമുക്ക് സമീപിക്കാമെന്നുള്ള ഒരു വലിയ ഉറപ്പും കൂടി ഇവിടെ നൽകുകയാണ്. അപ്പൊ സ്വർഗീയ കൂടാരം എന്ന അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഇപ്പോൾ തന്നെ നമുക്ക് പ്രവേശനമുണ്ട്. അവിടെ നാം ആരെയെല്ലാം കാണുന്നു എന്നാണ് ഇവിടെ വായിക്കുന്നത് അല്ലേ? ധൈര്യവും പ്രത്യാശയും നമുക്ക് തരുന്ന ഒരു സമൂഹത്തെ കാണുന്നത്. എല്ലാവരുടെയും വിധികർത്താവായ ദൈവം അവിടെ ഉണ്ട്. തന്റെ രക്തം ചിന്തി നമുക്ക് പുതിയ വഴി അല്ലെങ്കിൽ പുതിയ ഉടമ്പടി ഒരുക്കിയ മധ്യസ്ഥനായ യേശു ക്രിസ്തു അവിടെ ഉണ്ട്. അനേക മാലാഖമാരുണ്ട്. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആചാര്യന്മാരുണ്ട്. പ്രവേശനം ലഭിച്ചിട്ടുള്ള വിശ്വാസികളുണ്ട്. ഇതെല്ലാം എല്ലാവരും അവിടെ ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് ആ വലിയ അനുഭവത്തിലേക്ക്, സഭയുടെ അനുഭവം എന്ന് പറയുന്ന ഇതാണ്, അതിലേക്ക് ദൈവനമ്പരാൻ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് വളരെ കൃത്യമായിട്ട് പറയുക. അതിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. 25 മുതൽ 28 വരെ വാക്യങ്ങള്, തുടർന്നുള്ള വാക്യങ്ങള്. ഇവിടെ പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ വന്നിരിക്കുന്നത് എന്നൊരു ക്രിയാരൂപം ഇവിടെ സൂചിപ്പിച്ചേക്കുന്നത്. അത് നിങ്ങൾ വരും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാല് ഭാവിയിൽ പ്രാപിപ്പാനുള്ള ഒരു ഭാഗ്യം ഇപ്പോൾ തന്നെ നമുക്ക് പ്രീ ടേസ്റ്റിംഗ് കേട്ടോ, ഇപ്പൊ തന്നെ അനുഭവവേദ്യമായിട്ട് തീർന്നിരിക്കുന്നു എന്നുള്ളൊരു വിഷയം ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ ആരാധനയിൽ നമ്മൾ പ്രവേശിക്കുന്നത് സ്വർഗീയ കൂടാരത്തിന്റെ വലിയ അനുഭവത്തിലേക്കാണെന്നുള്ളത്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ ചെയ്യുന്നത് അത് തന്നെയാണ്, ആ വലിയ അനുഭവത്തിലേക്കാണ്. അതുകൊണ്ടാ അത്രയും നേരം വേലിക്കെട്ടിന് താഴെ നിന്നിട്ട് പിന്നീട് വേലിക്ക് അപ്പുറത്തേക്ക് നമ്മൾ കടക്കുന്നതിന്റെ ഉദ്ദേശം നമ്മളെ ദൈവം അതിലേക്ക് കടത്തിക്കൊണ്ടുവന്നിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുക. ഇവിടെ പിന്നെ പറയുന്നുണ്ട് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. ചെറിയൊരു വിശദീകരണം മാത്രം നൽകാം. ഈ മരിച്ചുപോയ ഹാബേൽ സംസാരിക്കുന്നതായിട്ട് 11:4 ഒരു ചിത്രീകരണം ലേഖനകർത്താവ് നൽകി. അവിടെ ഹാബേൽ സംസാരിക്കുന്ന നിർമ്മല ഹൃദയത്തോടെ അർപ്പിക്കുന്ന യാഗം അംഗീകരിക്കപ്പെടുമെന്ന. തന്നെയല്ല, നീതി നിർവഹിക്കപ്പെടണമെന്ന് ഹാബേലിന്റെ രക്തം ആവശ്യപ്പെട്ടു. നിങ്ങൾക്കറിയാലോ ഈ രക്തം ചില ഭൂമിയിൽ നിന്ന് പ്രതികാരത്തിനായിട്ട് കരയും എന്നാ പറയുന്നത്. ഈ ഹാബേലിന്റെ രക്തവും യേശുവിന്റെ രക്തവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ഹാബേലിന്റെ രക്തം സത്യത്തിൽ ചെയ്യുന്നത് ഭൂമിയിൽ നിന്ന് പ്രതികാരത്തിനായിട്ട് നിലവിളിക്കുകയാണ്. എന്നാൽ യേശുവിന്റെ രക്തമോ സ്വർഗത്തിൽ നിന്ന് മോചനം വിളിച്ചറിയിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടായിരിക്കുമല്ലോ അല്ലെ? ഹാബേലിന്റെ നീതി നിമിത്തമായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന, അത് വെളിപാട് പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുള്ളതാ, വായിക്കുന്നതായ കാര്യമാണ്. നിങ്ങൾ വെളിപാട് പുസ്തകം 6:9 ഒന്ന് വായിക്കുകയാണെങ്കിൽ, വെളിപാട് പുസ്തകം 6:9 ഒന്ന് വായിച്ച്.
അവൻ 5 മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അർക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. ദുഷ്ടനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെ കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെയിരിക്കും എന്ന് അവർ ഉറക്ക നിലവിളിച്ചു.
വധിക്കപ്പെടുന്നവരുടെ അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി വധിക്കപ്പെടുന്നവരുടെ രക്തം നീതിക്ക് വേണ്ടി നിലവിളിക്കുമെന്നൊരാശയമുണ്ട്. അപ്പൊ ഹാബേലിന്റെ രക്തം നീതിക്ക് വേണ്ടി നിലവിളിച്ചുകൊണ്ടിരിക്കുക, എന്നാൽ യേശുവിന്റെ രക്തമോ അവിടെ എവിടെ പറയുന്നത്? ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. പുണ്യാഹ രക്തം എന്ന് പറഞ്ഞാൽ ആ രക്തം തളിക്കപ്പെടുമ്പോൾ നമ്മൾക്ക് പാപമോചനം ലഭിക്കുക. മറ്റേ രക്തം പാപ അവനെ കൊല്ലണം അല്ലെങ്കിൽ അവരോട് പ്രതികാരം ചെയ്യണമെന്ന് നിലവിളിക്കുക. ഇതാണ് ആ വ്യത്യാസം. നിങ്ങൾക്ക് എന്നെ കേൾക്കുന്നത് നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുക. അതുകൊണ്ട് ക്രിസ്തുവിന്റെ രക്തമാകട്ടെ പ്രതികാരത്തെയല്ല ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മോചനത്തിന്റെയും ശുദ്ധീകരണത്തിന്റെയും സന്ദേശമാണ് നൽകുന്നത്. ഹാബേലിന്റെ രക്തം ഭൂമിയിൽ നിന്ന് പ്രതികാരത്തിനായിട്ട് കരയുമ്പോൾ ക്രിസ്തുവിന്റെ രക്തം സ്വർഗത്തിൽ നിന്ന് മോചനം വിളിച്ചറിയിക്കുന്നു എന്നുള്ള മനോഹരമായ ആശയമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 25 മുതൽ 29 വരെ വാക്യങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്വം നമുക്ക് ഉണ്ടാകണമെന്ന് പറയുക. വായിച്ചാട്ടെ.
അരുളി ചെയ്യുന്നവരെ നിരസിക്കാതിരിക്കാൻ നോക്കുകയും ഭൂമിയിൽ അരുളി ചെയ്തവരെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ അരുളി ചെയ്തവരെ നാം വിട്ടുമാറിയാൽ എത്രയധികം. അവന്റെ ശബ്ദം വന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്നവൻ വാഗ്ദത്തം ചെയ്തു. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ടും നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ.
അവിടെ ഒരു ഇളക്കം വരാത്ത നിത്യമായിരിക്കുന്ന ഒരു രാജ്യത്തെ പറ്റിയുള്ള ഒരു ഓർമ്മ നമുക്ക് നൽകി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും കൂടെ സൂചിപ്പിക്കുക. ഈ അപ്പോ 25-ാം വാക്യത്തിൽ പറയുന്നത്, അരളി ചെയ്യുന്നവനെ നിരസിക്കാതിരിക്കാൻ നോക്കുകയും ഭൂമിയിൽ അരളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റിയൊഴിയാതിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ നരളി ചെയ്തവനെ നാം വിട്ടുമാറിയത് അത്രയധികം. അപ്പൊ ദൈവം സ്നേഹമാണെന്ന് പറയുകയും യേശുവിന്റെ രക്തം പുണ്യാഹ രക്തമാണെന്ന് പറയുകയും ചെയ്ത ഒരു ധൈര്യം നമുക്ക് നൽകിയിട്ടെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു നീതിക്ക് ഒരു സാധ്യതയുണ്ടെന്നും കൂടി ഉറപ്പിക്കും. നിത്യമായ ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ ഇനി ഒരു ന്യായവിധി ഉണ്ടെന്നും കൂടി ഒരു ആശയം കൂടി ഇബ്രാഹിം ലേഖകർത്താവിന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് വെറും ലാഘവ ബുദ്ധിയോടുകൂടി നമ്മൾ കാണാതെ എന്ത് ചെയ്താലും ദൈവം ക്ഷമിച്ചോളും എന്ന് ദൈവ സ്നേഹം, അതുകൊണ്ട് എന്ത് ചെയ്താലും ദൈവം ക്ഷമിച്ചോളും എന്നല്ല അതിന്റെ അർത്ഥം. ആ ന്യായവിധി നമുക്കുണ്ട് എന്നൊരാശയമാണ് പറയാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നത്. അത് ഇവിടെ പറയുന്ന കാര്യം ഒന്ന് കേൾക്കുക, അനുസരിക്കുക, കേട്ടനുസരിക്കുക എന്നുള്ളതാണ്. 25-ാം വാക്യത്തില് ഈ എബ്രായർ 11:7 വായിച്ച് കഴിഞ്ഞ അധ്യായത്തിന്റെ 7-ാം വാക്യം,
വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പോഴുണ്ടായിട്ട് യഹോവ ഭക്തി കൊണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ
അതായത് ഇതുവരെ കാണാത്തൊരു കാര്യത്തെ പറ്റി ദൈവ വിശ്വാസം ഉണ്ടായിരുന്നുകൊണ്ട് ദൈവത്തിന്റെ ഇതുവരെ ഉണ്ടാകാത്തൊരു കാര്യമാണ് ജലപ്രളയം എന്ന് പറയുന്നത്. നോഹ ഇതുവരെ കാണാം, ദൈവം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഞാൻ കണ്ടാലേ വിശ്വസിക്കുള്ളൂന്നൊന്നും നോഹ പറഞ്ഞില്ല. ഇങ്ങനെ ഒരു പ്രളയം വരും, ദൈവം നിങ്ങളെ നശിപ്പിക്കുമെന്ന് വിശ്വാസത്തിന്റെ പരമിതിയിൽ നിന്ന് പറഞ്ഞു എന്നുള്ളത് നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പൊ എന്ത് ചെയ്തു? കേട്ടനുസരിച്ചു എന്നുള്ളത് അല്ലേ. അപ്പം ഈ നിർദ്ദേശങ്ങള് നോഹയിലൂടെ കിട്ടിയിട്ട് ഈ നോഹയെ ജനങ്ങൾ നിരസിച്ചു, അതിന്റെ ശിക്ഷ അവരനുഭവിച്ചു, പ്രളയത്തിൽ എല്ലാവരും നശിച്ചുപോയി. എന്നാല് അങ്ങനെ ഭൂമിയിൽ നിർദ്ദേശം നൽകിയവരെ നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ, പിന്നീട് നമ്മൾ സംഖ്യാപുസ്തകം 16:3-31 വാക്യത്തിലൊക്കെ കാണുന്നുണ്ട്, മോശയ്ക്കെതിരെ വെറുവിറുത്തവരെ ഭൂമി പിളർന്ന് ദാഥാനെയും ഒക്കെ വിഴുങ്ങിക്കളഞ്ഞായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഭൂമിയിൽ നിർദ്ദേശം നൽകിയവരെ അനുസരിക്കായിരുന്നുവെങ്കിൽ ദൈവം അത്രയും ശക്തമായിട്ട് ചെയ്തു. അങ്ങനെയെങ്കിൽ അരളി ചെയ്യുന്നവനെ നിരസിക്കാതിരിക്കാൻ നോക്കുകയും ഭൂമിയിൽ അരളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റിയൊഴിയാതിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരളി ചെയ്യുന്നവനെ നാം വിട്ടുമാറിയ അത്രയധികം എന്ന് പറയുകയാണ്. അപ്പൊ ഭൂമിയിലെ മനുഷ്യരിലൂടെ ആയിരുന്നു പണ്ട് അരളി ചെയ്ത്, ഇപ്പോൾ ക്രിസ്തുവിലൂടെ ഇതേ അരളി ചെയ്യുന്നു. അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഞാനിനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. ഹഗ്ഗായിയുടെ പുസ്തകം 2:6 വാക്യം ഒന്ന് വായിക്കാം. ഹഗ്ഗായി 2:6.
സൈന്യങ്ങളുടെ ഹോ ഇപ്രകാരം അർലി ചെയ്യുന്നു, ഇനി കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും.
അത് അത് അതാണ് ഈ എബ്രായ ലേഖനകർത്താവ് പറയുന്നതായ കാര്യം. കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് അവ പറയുന്നതായ കാര്യമാണ്, ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്ത് ഇളക്കും എന്ന് പറയുന്നത് ഈ ഒരു ആശയത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഹഗ്ഗായി 2:6 അദ്ദേഹം കൂട്ടി ഞാൻ ശ്രമിച്ചേക്കുന്നത്. അപ്പോഴ് അങ്ങനെ ഇളക്കി. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും, ഇളക്കമുള്ളതിന് മാറ്റം വരുമെന്ന് സൂചിപ്പിക്കുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പെരുമാറ ഭക്തിയോടും ഭയത്തോടും കൂടി സേവ ചെയ്യുക എന്ന് പറയുകയാണ്. ഇത് യുഗാന്ത്യത്തിൽ സംഭവിക്കാനുള്ള ഒരു കാര്യമായിട്ട് സൂചിപ്പിക്കുന്നതാണ്. അതിനുശേഷം ഇളക്കമില്ലാത്തത് മാത്രം അവശേഷിക്കും. നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഈ പല എംപയറും നോക്കിയാൽ പണ്ട് മുതലുള്ള കാലഘട്ടത്തിൽ നമ്മൾ സാമ്രാജ്യത്വ ശക്തികളെല്ലാം തകർന്നടിഞ്ഞു പോയിട്ടുണ്ട്. അത് ഗ്രീക്ക് എംപയർ ആണെങ്കിലും റോമൻ എംപയർ ആണെങ്കിലും ബ്രിട്ടീഷ് എംപയർ ആണെങ്കിലും എല്ലാം നശിച്ചു പോയിട്ടുണ്ട്. അതിന് നിലനിൽപ്പില്ല. സൂര്യൻ അസ്തമിക്കാത്ത രാഷ്ട്രം എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് ബ്രിട്ടീഷിന് എംപയറിനെ പറ്റി. അതായത് അവർക്ക് എല്ലായിടത്തും കോളനികൾ ഉണ്ടായിരുന്നു. ഒരിടത്ത് അവിടെ സൂര്യൻ അസ്തമിക്കുമ്പോൾ മറ്റൊരിടത്ത് സൂര്യൻ ഉദിക്കും എന്നുള്ള ഒരു അർത്ഥത്തിലായിരുന്നു അത് സൂചിപ്പിച്ചിരുന്നത്. ഇതെല്ലാം ആടിയുലഞ്ഞ് നാമാവശേഷമായി പോയി. എന്നാല് ഇളകാത്തതും ഉറപ്പുള്ളതുമായ ഒരു രാജ്യമാണ് നമ്മുടെ പ്രത്യാശ. നമ്മൾ ഈ അമേരിക്കയെ ഓർത്തും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. അമേരിക്കയെ ഓർത്തും പ്രത്യേകമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. അപ്പം ഇളകാത്തതായ ഒരു രാജ്യമാണ് നമ്മുടെ വലിയ പ്രത്യാശ എന്നുള്ളത്, അതാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് ഓർപ്പിക്കുക. അതിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞിട്ടുള്ളവരാണ്. എന്നുള്ളതാണ് ഇബ്രാഹിം ലേഖന കർത്താവ് ഇവിടെ പറയുന്നത്. 28-ാം വാക്യത്തില് ഭയഭക്തി പരസ്പരം ആരാധിക്കുക എന്ന് പറയുമ്പോഴ് മാമോദീസ വഴി ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് പ്രവേശനം ലഭിച്ച വിശ്വാസികൾക്ക് സിയോൻ മലയിലേക്ക് കയറുവാൻ കഴിയും. രക്ഷാകര രഹസ്യമായ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നതിൽ കൂടിയാണ് അത് സാധിക്കുന്നത്. നമുക്ക് കൃപജ്ഞതയുള്ളവരായിരിക്കാം. വിശുദ്ധ കുർബാന നമ്മുടെ ഏറ്റവും വലിയ സ്തോത്രാർപ്പണമായിട്ട് നമ്മൾ കരുതണം. ഈ ആരാധന എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു ആരാധിക്കാനായിട്ട് നിങ്ങൾ തമ്പേറടിക്കുകയും കൈകൊട്ടുകയും ആരാധന എന്ന് പറഞ്ഞാൽ അവിടെ ഇളകി തുള്ളുകയും കടന്ന് ചാടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ ആരാധന. വിശുദ്ധ കുർബാന എന്ന് പറയുന്ന യഥാർത്ഥ ആരാധന അനുഗ്രഹങ്ങൾ സമാധാനവും ബലിയും സ്തോത്രമായിരിക്കുന്ന ആത്മശരീര മനസ്സുകള് സംബന്ധിക്കുന്ന കാണുന്ന കേൾക്കുന്ന മണക്കുന്ന എല്ലാ ഇന്ദ്രിയങ്ങളും സംബന്ധിക്കുന്ന ശ്രേഷ്ഠമായ അനുഭവമാണത്. അതിന്റെ തീക്ഷ്ണത നമ്മളൊന്ന് തിരിച്ചറിയണം. അങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ആരാധന അർപ്പിക്കുന്നു, അവിടുത്തെ രാജ്യം സ്വീകരിക്കുന്നു. അദൃശ്യമായത് ഇവിടെ ദൃശ്യമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഈ നമ്മള് സിംബോളിക് റെപ്രസെന്റേഷൻ ഒക്കെ നടത്തുമ്പോൾ സയൻസ് ആൻഡ് സിംബൽ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അദൃശ്യമായിട്ട് മാറുന്നു. മറ്റ് ഓർത്തഡോക്സ് സഭകളിലൊക്കെ ഐക്കൺസ് ഒക്കെ വരച്ചു വെച്ചിട്ട് സ്വർഗത്തിന്റെ പ്രതിരൂപം അതേ രീതിയിൽ മദ്ബഹായിലൊക്കെ വെച്ചിരിക്കുന്നത് നിങ്ങൾ കാണുമല്ലോ. ഇവിടെ ഭൂതഭാവി കാലങ്ങൾ വർത്തമാനകാലത്തിൽ ഉൾച്ചേരുകയാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാന ഭയഭക്തി ആദരങ്ങളോടെ സമർപ്പിക്കുകയാണ് വേണ്ടതെന്നുള്ളത് ഇവിടെ പറയുന്നു. ആവർത്തന പുസ്തകം 4:24 നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ എന്നുള്ളത് ആ ഉദ്ധരണി എടുത്തിട്ട് പറയുകയാണ്. നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നതായ കാര്യം നമ്മുടെ ആരാധന ദൈവത്തിന്റെ സന്നിധി സമർപ്പിക്കുക. ബേൺഡ് ഓഫറിങ് നമ്മള് ദഹന ബലിയായിട്ട് നമ്മള് ആത്മശരീരം അതാണ് പറയുന്നത്. നിങ്ങളുടെ ശരീരങ്ങളെ ബുദ്ധിയുള്ള ആരാധനയായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കണമെന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പം നമ്മുടെ ആത്മശരീര മനസ്സുകളെ ദൈവത്തിന്റെ സന്നിധിയിൽ ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോഴവൻ നമ്മളെ വിശുദ്ധിയുള്ളവരാക്കി തീർക്കും എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഈ അഗ്നിയിലേക്ക് ഏത് രീതിയിലാണ് അഗ്നിയിലേക്ക് കടക്കുന്നത് എന്ന് വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഒരു പേപ്പർ കഷ്ണമായിട്ടാണ് കടക്കുന്നതെങ്കിൽ നമ്മള് കരിഞ്ഞു പുകഞ്ഞു പോകും, അത് ചാരമാ, ഒരുപിടി ചാരം മാത്രമേ ഉള്ളൂ. അതേസമയം വിശുദ്ധീകരിക്കപ്പെടാനുള്ള ഒരു സ്വർണത്തിന്റെ തരിയാണെങ്കിൽ അത് ആ അഗ്നിയിൽ കുടം ചെയ്യുകയും നിങ്ങൾ തട്ടാൻ ഈ കൊടിലും കൊണ്ട് അതിനെ എടുത്തിട്ട് വീണ്ടും വെള്ളത്തിലൊന്ന് ഇട്ട് ഒലച്ചിട്ട് വീണ്ടും അഗ്നിയിലേക്ക് വെക്കുകയും ചെയ്ത് കണ്ടിട്ടില്ലേ. അപ്പൊ അതിനകത്തുള്ള അഴുക്കുകളെല്ലാം പുറത്തു വരും. അപ്പൊ കണ്ണുനീരോടും അനുതാപത്തോടും കൂടി ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവത്തിന്റെ സന്നിധിയിൽ ഓരോ വിശുദ്ധ കുർബാനയും സ്വീകരിക്കുമ്പോൾ അത് ഓർക്കണം. തീയല്ലോ ഈ മദ്ബഹ, തീ തന്നെ പൂജ ചെയ്തും തീ ഇതിനെ ചുറ്റുന്നു, തീക്ക് തന്നെ പരിചരിപ്പു എന്നാവും. നമ്മള് മദ്ബഹായി കയറുന്നവരെയൊക്കെ ഓർപ്പിക്കുന്ന കാര്യം വിശുദ്ധ കുർബാന അതാണ്, ദഹിപ്പിക്കുന്ന അഗ്നിയാണ് ദൈവം. എന്നാൽ നമ്മളെ നശിപ്പിച്ചു കളയത്തുമില്ല. മുള്ളുമരത്തിൽ നിന്ന് അങ്ങ് വിളിച്ചരുളി ചെയ്തു എന്ന് നമ്മൾ പാടുന്നത് പോലെ മുള്ളുമരത്തിൽ എന്താണ് കണ്ടത്? അഗ്നി കത്തുന്നുണ്ട്, പക്ഷേ മുള്ളൊന്നും ദഹിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ ദൈവത്തിന്റെ സംസർഗം നമ്മളെ നശിപ്പിച്ചു കളയത്തില്ല, പക്ഷെ വിശുദ്ധീകരണത്തിലേക്ക് വരണമെന്നുള്ള വലിയ ആഹ്വാനം അവിടെ നൽകുന്നു. റോമർ 12:1 വായിച്ചോട്ടെ.
സഹോദരന്മാരെ, നാം ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തെ പ്രസാദവുമുള്ള യാഗമായി അർപ്പിച്ചു. ഈ ലോകത്തിന് അനുരൂപമാവ തന്നെയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതമില്ലതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക.
അല്ല, കണ്ണുനീരിലേക്ക് നമ്മൾ വന്നിട്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നമ്മുടെ തിന്മകളും കളങ്കങ്ങളും അങ്ങനെ വിശുദ്ധീകരണത്തിലേക്ക് നമ്മൾ വരുന്നത്. അത് ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവത്തിലേക്ക് നമ്മളെ സമർപ്പിച്ച് വിശുദ്ധിയിലേക്ക് വരുവാൻ തക്കവണ്ണം ദൈവം കൂടുതലായിട്ട് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ബുദ്ധിയുള്ള ആരാധനയെ നമുക്ക് വേണ്ടി, ചുമ്മാതെ എവിടെയെങ്കിലും നട്ടെല്ലിന് അതോടെ പെരുപ്പ് കയറുന്ന ആരാധന അല്ല വേണ്ടത്. ബുദ്ധിയുള്ള ആരാധന, ബുദ്ധി വേണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ശരീരവും മനസ്സും ആത്മാവും എല്ലാം സംബന്ധിക്കണം. കണ്ണടച്ചിരുന്ന് യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്ന് പറഞ്ഞ് സ്വപ്നം കാണാനായിട്ടല്ല പറഞ്ഞു, അത് പോഷത്തരവാ കാണിക്കുന്നത്. ബുദ്ധിയുള്ള ആരാധന ബുദ്ധിയുള്ളതായിരിക്കണം. ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് അത് യഥാർത്ഥമായി നല്ലൊരു വിശുദ്ധ കുർബാനയിൽ അനുഗ്രഹീതമായിട്ട് സംബന്ധിക്കുവാണെങ്കിൽ നമുക്ക് അനുഭവം ഉണ്ടാകും. എത്രയോ പേരുണ്ട് അനുഭവം ഉള്ളവർ. അതൊരു ഒന്നാമതെ അവിടെ ചെല്ലുമ്പം തല ചൊറിഞ്ഞുകൊണ്ട് ചെല്ലരുത്, എപ്പൊ തീരും, എപ്പൊ തുടങ്ങും, എപ്പൊ തീരും ഈ ആരാധന. അത് നിങ്ങൾക്കറിയാം, മറ്റു ഓർത്തഡോക്സ് സഭകളിലൊക്കെ എത്രയോ സമയമെടുത്ത ഒരു ദിവസം മുഴുവൻ അവർ ദൈവാലയത്തിലാണ്. നമുക്ക് അവിടെ ചെന്ന് ഒരു 2.5 മണിക്കൂർ കഴിയുമ്പോഴത്തേന് പ്രശ്നം തുടങ്ങും. ഈ സാത്താൻ ചെകുത്താനിരുന്ന് കുത്തുന്ന ഇതിനകത്തിരുന്ന്. അപ്പം അതിനെയെല്ലാം നശിപ്പിക്കാൻ ദൈവയുടെ ആകട്ടെ അങ്ങോട്ട് വിശുദ്ധിയുള്ള ദൈവത്തിന് പ്രസാദമുള്ള നല്ല യാഗമായിട്ട് നമ്മളെ സമർപ്പിക്കണം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവക്കിത ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിനെന്ന് പറയുക. അതുകൊണ്ട് ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവത്തിലേക്ക് കടന്ന് വിശുദ്ധിയിലേക്ക് ഉയരുവാൻ ദൈവം സഹായിക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. 13 അധ്യായം അവസാനത്തെ അധ്യായം നാളെ നമുക്ക് എടുക്കാവുന്നതാണ്. പൊതുവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം.
ഇന്ന് നമ്മളെ കേട്ടുകൊണ്ട് ഒരു സഹോദരി ന്യൂയോർക്കിൽ സൂസി എന്ന പേരുള്ള ഒരു സഹോദരി ഉണ്ട്. പുള്ളിക്ക് വളരെ ശാരീരികമായ അസ്വസ്ഥതയോടുകൂടി ഇരിക്കുകയാണ്. നമ്മുടെ കൺക്ലൂഡിംഗ് പ്രയറിൽ അച്ഛൻ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഒരു വാക്ക് പറഞ്ഞു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നും അപേക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ വരാൻ പോകുന്ന കോൺഫറൻസിനെ കുറിച്ച് ഒരു കാര്യം കൂടെ, അതാ ഏറ്റവും അടുത്ത് വരുന്നതിനാൽ രജിസ്ട്രേഷൻ ഫോം എത്രയും വേഗം കിട്ടിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വരുന്നവർ എത്രയും വേഗം ആ ഫോം മെയിൽ ചെയ്യാൻ താമസമുണ്ടെങ്കിൽ ഇമെയിൽ ചെയ്തെങ്കിലും എനിക്കോ അല്ലെങ്കിൽ ജിജിക്കോ അയച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ രജിസ്ട്രേഷൻ ഫോം കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബാഡ്ജും നെയിം ടാഗും അതുപോലെ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അത് ഇനിയും താമസിപ്പിക്കരുത്, എത്രയും വേഗം അയച്ചു തരണമേ എന്ന് ഒന്നുകൂടെ ഓർപ്പിക്കുന്നല്ലേ. ശരി
രജിസ്ട്രേഷന്റെ കാര്യം അത് നിങ്ങളൊന്ന് ഇച്ചിരി സീരിയസ് ആയിട്ട് എടുക്കണം. നമ്മുടെ ഈ മലയാളികളുടെ ഒരു പൊതു രീതിയാണ് ഏറ്റവും അവസാനം നമുക്ക് പള്ളിയിൽ ചെന്ന് രജിസ്റ്റർ ചെയ്യാവുന്നുള്ളൂ. അത് ഈ ഇവിടുത്തെ അമേരിക്കയിൽ എന്തെങ്കിലും കാര്യം നടത്തുവാണെങ്കിൽ നിങ്ങൾ നേരത്തെ രജിസ്റ്റർ ചെയ്യുമല്ലോ. മറ്റേ ഗവൺമെന്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിലോ അല്ലെ നിങ്ങളുടെ ജോലിയുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നേരത്തെ ചെയ്യും. ഈ പള്ളിയുടെ കാര്യവും നമ്മുടെ മലയാളി ടച്ചുള്ള എന്തെങ്കിലും കാര്യം വരുവാണെങ്കിൽ നമ്മൾ തനി മലയാളിയാവും. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി സീരിയസ് ആയിട്ട് ആ കാര്യം എടുക്കണം. അവിടെ എന്തെല്ലാം കാര്യങ്ങൾ ക്രമീകരിക്കാനുണ്ടെന്നറിയാവോ? അവിടെ ഫുഡിന്റെ കാര്യങ്ങള്, അക്കോമഡേഷന്റെ കാര്യങ്ങള്, ധാരാളം കാര്യങ്ങൾ അവിടെ ക്രമീകരിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ എല്ലാവരും നടത്താത്തവരും കൂടി നടത്തണം. മാക്സിമം പരമാവധി ആൾക്കാർ ആ മീറ്റിംഗിൽ സംബന്ധിക്കുകയും ചെയ്യണമെന്നുള്ള കാര്യം, പ്രത്യേകിച്ച് വീണ്ടും വനിതാ സമാജത്തിന് വേണ്ടി എന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിലും ഇപ്പൊ ക്ലാസ് എടുക്കുന്നവര് കേൾക്കുന്ന കൊണ്ട് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ കേൾക്കുന്ന സൂസി എന്ന് പറയുന്ന ആന്റിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എന്തെല്ലാം രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ചെറിയ ശിക്ഷകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നെങ്കിലും ദൈവം നമ്മളെ നശിപ്പിച്ചു കളയാനായിട്ടല്ല, അത് നമ്മളെ നന്മയിലേക്ക് വരുവാൻ തക്കവണ്ണമാണ് ദൈവം നമ്മളെ കൊണ്ടുവരുന്നതെന്ന് മാത്രം ഓർക്കുക. എന്തെല്ലാം ഭാരങ്ങളാണെങ്കിലും എന്തെല്ലാം പ്രയാസങ്ങളാണെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന് സന്നിധിയിൽ പ്രത്യാശയോടെ ഇരിക്കുക. 1 കൊരിന്ത്യർ 10:13 വാക്യം വായിക്കുക. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ പരീക്ഷയോടുകൂടി ദൈവം വരാൻ പോക്കുവഴി ഉണ്ടാക്കുമെന്ന്. പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രിയപ്പെട്ട സഹോദരി പ്രയാസപ്പെടേണ്ട, ദൈവം വരാൻ അതിനപ്പുറമായിട്ട് നല്ലൊരു പോക്കുവഴി ഉണ്ടാക്കി തരും. എന്നെ കേൾക്കുന്ന എല്ലാവരും, രോഗികളായിട്ടിരിക്കുന്നവരും ഭാരത്തിലിരിക്കുന്നവരും അനേക കുടുംബങ്ങൾ നയിക്കാനായിട്ട് പ്രയാസപ്പെടുന്നവരും വിവിധ പ്രശ്നങ്ങളിലിരിക്കുന്നവരുമെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെല്ലാവരെയും പരിപൂർണമായിട്ട് നമുക്ക് അർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സൂസി എന്ന് പറയുന്ന സഹോദരിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാ കൃപകളും ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയതാവേ, എല്ലാ രോഗങ്ങൾക്കും ഉത്തമ ഔഷധവും ആശ്വാസത്തിന്റെ ഉറവിടവും അവിടുന്നാണ്. യേശുവെ, നിന്നെ തൊട്ടുവരും, നീ തൊട്ടുവരും സൗഖ്യമായി. നിന്റെ ശാരീരികമായ സാന്നിധ്യം വിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങൾക്ക് നൽകിയെങ്കിൽ കർത്താവെ, ഞങ്ങൾ നിന്നെ സ്പർശിക്കുന്നു. അഗ്നിമയന്മാരാരെയും നോക്കി വിറച്ചിടുന്നു, അവനെ മേശയിൽ അപ്പം വീഞ്ഞായി നീ കാണുന്നു എന്ന് ഓർപ്പിക്കുന്നത് പോലെ യേശുവിനെ ഞങ്ങൾക്ക് തൊടുവാനും ഞങ്ങൾക്ക് സംസാരിക്കുവാനും യേശുവിനെ ഞങ്ങൾക്ക് സ്വീകരിക്കുവാനുമുള്ള ശ്രേഷ്ഠമായ അനുഭവം ഞങ്ങളുടെ ആരാധനയിലൂടെയാണല്ലോ. പ്രിയപ്പെട്ട ദാസിയെ തിരുവും ഭാവി അർപ്പിക്കുന്നു. പ്രയാസങ്ങളെയും രോഗങ്ങളെയും ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും എല്ലാം നീക്കണമേ. പരിപൂർണമായ ആശ്വാസം സ്വർഗത്തിലെ ദൈവം നൽകി കൊടുക്കണമേ. ദൈവകൃപ ഞങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കണമേ. ഞങ്ങളെല്ലാവരും നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ ആത്മാവിനും എന്ന് വന്നേക്കും പുതിയ സ്തോത്രം സമർപ്പിക്കുവാനായിട്ട് തന്നെ പരിശുദ്ധാത്മാവാമദേവി അവിടുത്തെ സംശ്രവാസം കൂട്ടായ്മേ. ഞങ്ങളെല്ലാവരുടെ മേലും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടുകൂടെ കർത്താവെ, പ്രയാസത്തിലിരിക്കുന്ന ദാസിയോടുകൂടെ ഞങ്ങളെല്ലാവരുടെയും ദൈനംദിനമായ നല്ല ആഗ്രഹങ്ങളോടും നല്ല പ്രവർത്തനങ്ങളോടുകൂടെ എന്നേക്കും വർദ്ധിച്ചിരിക്കുമാറാകണമേ.